want to look at another young man in the Old Testament whom God picked up and used for his service.
இரண்டாம் திவசம் ராவிலே கர்த்தாவ் தன்னை மகிமையாயிருக்கிற சுசூஷைக்காயிட்டு விழித்து திறந்தெடுத்து அர்ப்பணிப்பிச்ச மற்றொரு சிறப்புக்காரனை குறித்து நமக்கு தியானிக்காம்.
We must remember that these people did not have all the privileges we have.
நாம் ஒரு காரியம் ஓர்க்கணும், நாம் ஈ சிந்திக்கிற வியக்திகளுக்கு ஆர்க்கம் தான் ஈ புரிதிம காலகட்டத்தில் நமக்கு லட்சியமாயிருக்கிற பல சாத்தியதும் இல்லாதவராயிருந்த.
And when we look at Old Testament examples, it's good for us to remember one verse.
പഴയ നിയമത്തിലെ ദൃഷ്ടാന്തങ്ങളെ മാതൃകകളെ നാം ധ്യാനിക്കുമ്പോൾ ഒരു വാക്യം നാം ഓർക്കുന്നത് നല്ലതാണ്.
That's the verse in Luke's Gospel, chapter 12.
അത് ലൂക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായത്തിലെ ഒരു വാക്യമാണ്.
Verse 48, the last part.
48-ാം വാക്യത്തിന്റെ ഒടുവിലത്തെ ഭാഗം.
From everyone who's been given much, much will be required. From the entrusted much, they'll ask all the more.
വളരെ ലഭിച്ചവനോട് വളരെ ആവശ്യപ്പെടും, അധികം ഏറ്റുവാങ്ങിയവനോട് അധികം ചോദിക്കും.
It's like supposing a company has employed two people to go out and make some purchases for the company.
Akkaryam parayumbol ningal orkana oru companyile endengil sadhanangal vaangikkan rendu pere niyogichu ennu vicharikkuka.
And one person goes out and buys and is given 1000 rupees to buy things for the company.
Oraaline 1000 rupees koduthittu കമ്പനിക്ക് വേണ്ടി ആവശ്യമുള്ള ചില സാധനങ്ങൾ വാങ്ങുവാൻ ആവശ്യപ്പെടുന്നു.
And another person is given 1 lakh to buy things for the company.
എന്നാൽ രണ്ടാമത്തെ ജോലിക്കാരന് 100,000 രൂപ കൊടുത്തിട്ടാണ് അവനെ സാധനങ്ങൾ വാങ്ങിക്കുവാൻ അയക്കുന്നത്.
And when they both come back,
അവർ രണ്ടുപേരും മടങ്ങി വരുമ്പോൾ,
the company is definitely going to expect 100 times more from the person who was given 1 lakh.
100,000 രൂപയുമായിട്ട് പോയ വ്യക്തിയോട് ആദ്യത്തെ ആളിനേക്കാളും 100 മടങ്ങ് അധികം വിലക്കുള്ള സാധനങ്ങൾ അവൻ കൊണ്ടുവരും എന്ന് ന്യായമായും കമ്പനി പ്രതീക്ഷിക്കും.
സോ ദിസ് ഈസ് എ പിക്ചർ ഓഫ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദി ഓൾഡ് കവനന്റ് ആൻഡ് ദി ന്യൂ കവനന്റ്.
പഴയ നിയമവും പുതിയ നിയമവും തമ്മിൽ ഈ കാലഘട്ടങ്ങളിൽ ജീവിച്ചിരുന്ന വ്യക്തികൾ തമ്മിലുള്ള ദൈവത്തിന്റെ പ്രതീക്ഷകൾ ഈവണ്ണം വ്യത്യസ്തമായിരിക്കും എന്ന് നാം ഓർക്കണം.
വി റീഡ് അബൌട്ട് ജോസഫ് യെസ്റ്റർഡേ.
ഇന്നലെ നാം ജോസഫിനെ കുറിച്ച് ചിന്തിച്ചു.
ഹൗ ഹി ഹാഡ് visions of God when he was 17.
17 vayasulla oru cherppakaranayirunnappol devathinte swapnangal darshanangal avan labhichathine kurichu nam kettu.
We should have 100 times more.
Anganeyengil pudhiya nimagalathu jeevikkunna oru 17 vayasukaranu 100 madangu anganeyulla darshanangal undaganam.
He ran away from temptation.
Joseph cherppakaranayirunnappol aa pudhiya nimagalathu parikshayil ninnum avan odi poyavanaanu.
We should run away 100 times more.
അങ്ങനെയാണെങ്കിൽ ഒരു 100 മടങ്ങ് വേഗത്തിൽ നാം അതുപോലെയുള്ള പാപത്തിന്റെ പരീക്ഷയിൽ നിന്നും ഓടിപ്പോകേണ്ടവരാണ്.
സോ കീപ് ദാറ്റ് ഇൻ മൈൻഡ്.
നാം ഈ കാര്യങ്ങൾ ധ്യാനിക്കുമ്പോൾ ഈ ചിന്ത നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായിരിക്കും.
ടു ഹൂം മോർ ഈസ് ഗിവൻ, മോർ വിൽ ബി റിക്വയർഡ്.
അധികം ലഭിച്ചവനോട് അധികം ആവശ്യപ്പെടും.
ദ മോർ വി കം ഫോർ കോൺഫറൻസസ്, ദ മോർ ഗോഡ് എക്സ്പെക്ട് ഫ്രം അസ്.
കൂടുതൽ കോൺഫറൻസുകൾക്ക്, ഇതുപോലുള്ള മീറ്റിംഗുകൾക്ക് വരുംതോറും ദൈവം കൂടുതൽ നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു എന്നുള്ളത്.
He does not expect the same from people who have less knowledge and less opportunity.
ദൈവത്തിന്റെ വചനത്തെക്കുറിച്ച് നമ്മേക്കാൾ വളരെ കുറച്ച് അറിവുള്ളവർ, നമ്മേക്കാൾ കുറച്ച് സാധ്യതയുള്ളവർ, അവരിൽ നിന്നും കർത്താവ് അത്രത്തോളം പ്രതീക്ഷിക്കുന്നില്ല.
So today we want to look at David.
ഇന്ന് ദാവീദ് എന്ന് പറഞ്ഞ വ്യക്തിയെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം.
I want you to see here in 1 Samuel chapter 16.
ശമുവേലിന്റെ ഒന്നാമത്തെ പുസ്തകം 16-ാം അധ്യായം നമുക്ക് ആദ്യം ശ്രദ്ധിക്കാം.
David is the one person who is called a man after God's own heart.
കർത്താവിന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ എന്ന് തിരുവചനത്തിൽ വിളിക്കപ്പെട്ടിരിക്കുന്ന വ്യക്തിയാണ് ദാവീദ്.
David was not the one whom God first chose to be king of Israel.
ഇസ്രായേലിൽ രാജാവായിരിക്കുവാൻ ദൈവം ആദ്യം തിരഞ്ഞെടുത്തത് ദാവീദിനെ ആയിരുന്നില്ല.
ഇറ്റ് വാസ് സോൾ.
ശൌൽ ആയിരുന്നു ആദ്യത്തെ ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പ് എന്ന് നമുക്കറിയാം.
പ്രോബബ്ലി ഡേവിഡ് വാസ് നോട്ട് ഈവൻ ബോൺ ദേർ.
ഒരുപക്ഷേ ശൌൽ ഇസ്രായേലിലെ രാജസ്ഥാനത്തേക്ക് വരുമ്പോൾ ദാവീദ് ജനിച്ചിപ്പോൾ തന്നെ ഉണ്ടാവില്ല.
ഡെഫിനറ്റ്ലി നോട്ട് ബോൺ.
അവൻ ജനിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം.
സോൾ റെയ്ൻഡ് ഫോർ 40 ഇയേഴ്സ് ആൻഡ് ഡേവിഡ് വാസ് 30 ഇയേഴ്സ് ഓൾഡ് വെൻ ഹി ബികെയിം ദി കിംഗ്. സോ ഡേവിഡ് വാസ് ബോൺ 10 years after Saul became king.
Naam Samuel's book vaikkumbol namukariyam 40 varsham Israel rajavayitte Saul vaanu എന്നാൽ ദാവീദ് രാജാവാകുമ്പോൾ അവന് 30 വയസ്സ് പ്രായമേ ഉണ്ടായിരുന്നുള്ളൂ. അതിന്റെ അർത്ഥം അവൻ ജനിച്ചത് ശൌൽ രാജാവായതിന് 10 വർഷത്തിന് ശേഷമാണ്.
സോ ഗോഡ് ഡിഡ് നോട്ട് റിമൂവ് സോൾ ജസ്റ്റ് ടു പുട്ട് ഡേവിഡ് ദേർ.
ദാവീദിനെ രാജസ്ഥാനത്ത് അവരോധിക്കുവാൻ വേണ്ടി അല്ല വാസ്തവത്തിൽ ദൈവം ശൌലിനെ അവിടെ നിന്ന് നീക്കി.
ബട്ട് സോൾ ഡിസ്ഒബേയ്ഡ് ഗോഡ് ആൻഡ് ബിക്കേം അൺഫെയ്ത്ത്ഫുൾ ടു ഹിസ് കോളിംഗ്.
എന്നാൽ നാം കാണുന്നത് ദൈവത്തോട് അനുസരണക്കേട് കാണിച്ച് അവന്റെ വിളിയോട് അവൻ അവിശ്വസ്തനായി തീർന്നു. അതുകൊണ്ടാണ് ശൌലിനെ
മാറ്റിയത്.
ശമൂവേലിന്റെ പുസ്തകം 16-ാം അധ്യായത്തിന് ആദ്യം നാം കാണുന്നത് ദൈവം പ്രവാചകനായ ശമൂവേലിനോട് പറയുകയാണ്, നീ ശൌലിനെ ഓർത്ത് ഇനി ദുഃഖിച്ചുകൊണ്ടിരിക്കണ്ട, ഞാനവന് രാജസ്ഥാനത്ത് നിന്ന് തള്ളിയിരിക്കുകയാണ്.
ഗോ ടു Bethlehem, I have selected one of the sons of Jesse to be my king.
ഇശായിയുടെ ഒരു മകനെ ഇസ്രായേലിന്റെ രാജാവായിട്ട് ഞാൻ കണ്ടിരിക്കുന്നു, അതുകൊണ്ട് നീ ബേത്ലഹേമിലേക്ക് പോവുക എന്ന് ശമൂവേലിന് അരുളപ്പാടുണ്ടായി.
And we can ask, why did God choose David?
എന്തുകൊണ്ട് ദൈവം
to replace Saul?
ശൌലിനെ പകരക്കാരനായി ദാവീദിനെ തിരഞ്ഞെടുത്തു എന്ന് ഉള്ള ഒരു ചോദ്യം നമുക്കും ചോദിക്കാം.
There are two reasons why God removed Saul.
ശൌലിനെ ദൈവം രാജസ്ഥാനത്ത് നിന്ന് മാറ്റിയതിന് പ്രധാനമായി രണ്ട് കാരണങ്ങളുണ്ട്.
One, we read in 1 Samuel 13 that he, because God blessed him as a king in so many ways, he tried to become a priest also.
ഒന്നാമത്തെ കാരണം ശമൂവേലിന്റെ 1-ാം പുസ്തകം 11-ാം അധ്യായത്തിലാണ് നാം കാണുന്നത്. രാജസ്ഥാനത്തേക്ക് വന്ന ശൌലിനെ ദൈവം എല്ലാവിധത്തിലും അനുഗ്രഹിച്ചിരുന്നതുകൊണ്ട് അവന്റെ ഹൃദയം നിഗളിക്കുകയും രാജാക്കന്മാർക്ക് നിഷേധിച്ചിരുന്ന ഒരു പുരോഹിത ശുശ്രൂഷയും കൂടെ അവൻ ഏറ്റെടുക്കുകയും ചെയ്തു എന്നുള്ളതാണ്. സാധാരണ ക്രിസ്തീയ പ്രസംഗകർ അവർക്കുണ്ടാകുന്ന ഒരു പൊതുവായിട്ടുള്ള ഒരു തെറ്റാണിത്.
Beyond the boundaries that God has appointed for them.
ദൈവം അങ്ങനെയുള്ള പല ക്രിസ്തീയ പ്രസംഗരെയും അനുഗ്രഹിച്ചു കഴിയുമ്പോൾ ദൈവം അവർക്ക് വെച്ചിരിക്കുന്ന പരിധി ലംഘിച്ച് അപ്പുറത്തേക്ക് പോവുക എന്നുള്ള പാപം പലരിലും സംഭവിക്കുന്നു.
They have been blessed so much, they say, okay, now I can expand.
ഞാൻ ഇത്രയധികം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടല്ലോ, ഇനിയും എന്റെ അതിരുകൾ ഞാനൊന്ന് വിശാലമാക്കട്ടെ, എനിക്ക് മുന്നോട്ട് പോകാം എന്നുള്ള ചിന്തയിൽ പലരും കാൽ വെക്കുന്നു. അല്ലെങ്കിൽ ചുറ്റുപാടുമുള്ള മറ്റു ചിലരെ കണ്ടിട്ട് കുറച്ചുകൂടെ വിശാലമായിരിക്കുന്ന ഒരു ശുശ്രൂഷ രംഗമുള്ളവർക്ക് അവരെപ്പോലെ ഞാനും ആകാം എന്നുള്ള ചിന്തയിൽ അവർ മുന്നേറുകയാണ്.
സോ സോൾ ഹാസ് സീൻ സാമുവേൽ ഫങ്ഷനിംഗ് ആസ് എ പ്രീസ്റ്റ്.
പ്രവാചകനായിരിക്കുന്ന ശമൂവേൽ ഒരു പുരോഹിതനായി ശുശ്രൂഷിക്കുന്നത് അവൻ ശ്രദ്ധിച്ചു. ശൌലപ്പോൾ പറഞ്ഞു, എനിക്കും ശമൂവേലിനെ പോലെ ഒരു ശുശ്രൂഷ എന്തുകൊണ്ട് ചെയ്തുകൂടാ.
സാമുവേൽ വാസ് നോട്ട് എ ലീവൈറ്റ്.
പ്രവാചകനായ ശമൂവേൽ ലേവിയ ഗോത്രത്തിൽ ഉള്ളവനായിരുന്നില്ല.
എഫ്രയീം
ഗോത്രത്തിൽ നിന്ന് പിറന്നവനായിരുന്നു ശമൂവേൽ.
So Saul must have said, well, if he can do it, I can also do it. I'm from the tribe of Benjamin, I can do it.
ഇസ്രായേലിലെ പൗരോഹിത്യം ലേവി ഗോത്രത്തിനായിരുന്നു എന്ന് നമുക്കറിയാമല്ലോ. എന്നാൽ ശൌൽ ചിന്തിച്ചു കാണും, ഒരു എഫ്രയീമിനായിരിക്കുന്ന ശമൂവേലിന് പുരോഹിത ശുശ്രൂഷ ചെയ്യാമെങ്കിൽ ബെന്യാമിൻ ഗോത്രക്കാരനായിരുന്ന എനിക്ക് എന്തുകൊണ്ട് അത് ചെയ്തുകൂടാ.
But it's a matter of God's calling.
എന്നാൽ ഒരു കാര്യം ശൌൽ മനസ്സിലാക്കിയില്ല, ദൈവത്തിന്റെ വിളിയുടെയും തെരഞ്ഞെടുപ്പിന്റെയും ഒരു വിഷയമാണ് നാം ഏത് ശുശ്രൂഷ ചെയ്യുന്നു എന്നുള്ളത്.
He offered the offering, we read. In 1 Samuel 13 verse 9.
1 Samuel 13 അധ്യായത്തിന്റെ 9-ാം വാക്യത്തിൽ നാം കാണുന്നതുപോലെ ശമൂവേൽ വരുവാൻ താമസിച്ചപ്പോൾ അവൻ പുരോഹിതന്റെ ശുശ്രൂഷ ചെയ്തു, യാഗമർപ്പിച്ചു.
Samuel said to him, verse 13, you have acted foolishly.
13-ാം വാക്യത്തിൽ പ്രവാചകൻ അവനോട് പറയുന്ന വാക്ക് ശ്രദ്ധിക്കുക, നീ ചെയ്തത് ദോഷത്തമാണ്.
Now your kingdom will not endure, verse 14.
14-ാം വാക്യത്തിൽ തുടർന്ന് കർത്താവിന്റെ ആലോചന അറിയിക്കുകയാണ്, ഇപ്പോഴും നിന്റെ രാജ്യത്വം നിലനിൽക്കില്ല.
ബിക്കോസ് ദ ലോർഡ് ഹാസ് നൌ സോട്ട് ഔട്ട് ഫോർ ഹിംസെൽഫ് എ മാൻ ആഫ്റ്റർ ഹിസ് ഓൺ ഹാർട്ട് ആൻഡ് ഹാസ് ഓൾറെഡി അപ്പോയിന്റഡ് ഹിം ആസ് റൂളർ ഓവർ ഹിസ് പീപ്പിൾ.
യഹോവ തനിക്ക് ബോധിച്ച ഒരു പുരുഷനെ അന്വേഷിച്ചിട്ടുണ്ട്, അവനെ കണ്ടെത്തിയിരിക്കുന്നു, തന്റെ ജനത്തിന് അവനെ പ്രഭുവായി നിയമിച്ചിരിക്കുന്നു.
ഹൂ ഇസ് ദാറ്റ്?
ആരായിരുന്നു അത്?
ഡേവിഡ്.
ദാവീദായിരുന്നു ദൈവം കണ്ടെത്തിയ മനുഷ്യൻ.
ഹൗ ഓൾഡ് വാസ് ഹി?
ആ സമയത്ത് ദാവീദിന് എത്ര വയസ്സുണ്ടായിരുന്നു?
ഐ ഡോണ്ട് നോ, മേ ബി 17.
ഒരുപക്ഷെങ്കിൽ ഒരു 17 വയസ്സുള്ള ഒരു ബാലനായിരുന്നിരിക്കാം അപ്പോൾ ദാവീദ്.
ആൻഡ് ഗോഡ് ഹാഡ് ഓൾറെഡി വാച്ച്ഡ് ഹിം.
ചെറുപ്പക്കാരനായിരുന്നപ്പോൾ തന്നെ കർത്താവിന്റെ ദൃഷ്ടി അവന്റെ മേലുണ്ടായിരുന്നു.
യു നോ, some of you young people, I don't know whether you realize that God has been watching your spiritual development, you young boys and girls.
നിങ്ങൾ എത്ര പേർ അതിനെക്കുറിച്ച് ബോധമുള്ളവരാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ചെറുപ്പക്കാരായ കുഞ്ഞുങ്ങളെ, ചെറുപ്പക്കാരെ, നിങ്ങളോട് ഞാൻ പറയാം, നിങ്ങളുടെ ആത്മീയമായിരിക്കുന്ന വളർച്ച കർത്താവ് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്.
And God saw so many young people in Israel.
ഇസ്രായേലിൽ അനേക ചെറുപ്പക്കാർ ആ നാളുകളിൽ ഉണ്ടായിരുന്നു.
But he saw David was special.
എന്നാൽ ദാവീദിനെ വിശേഷതയുള്ളവനായി, പ്രത്യേകതയുള്ളവനായി സ്വർഗത്തിലെ ദൈവം കണ്ടു.
That's a man after my own heart.
ദൈവം കണ്ടു എന്റെ ഹൃദയപ്രകാരമുള്ള ഒരു ചെറുപ്പക്കാരൻ.
That's a young 17 or 20 year old boy.
ഒരു 17 അല്ലെങ്കിൽ അങ്ങേയറ്റം 20 വയസ്സ് പ്രായമുള്ള ഈ ചെറുപ്പക്കാരൻ.
And he was already one after God's own heart.
ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള ഒരുവനായി അവൻ തീർന്നു കഴിഞ്ഞിരുന്നു ഈ ചെറിയ പ്രായത്തിലെ.
What a challenge to all of us.
നമുക്കെല്ലാം എത്ര വലിയ വെല്ലുവിളി ഉയർത്തുന്ന ഒരു ജീവിതമാണ്.
At that age, you can be a man or a woman after God's own heart.
അത്ര ചെറിയൊരു പ്രായത്തിൽ കർത്താവിന്റെ ഹൃദയപ്രകാരമുള്ള ഒരു ഒരു പുരുഷനോ സ്ത്രീയോ ആയി തീരുവാൻ കഴിയുക
എന്നുള്ളത്.
നിങ്ങൾക്കൊരു വലിയ ശുശ്രൂഷയോ അല്ലെങ്കിൽ എല്ലാവരും നിങ്ങളെ അറിയണമെന്നൊന്നുമില്ല. ദാവീദിനെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നുമില്ലായിരുന്നു ആ
പ്രായത്തിൽ.
ഇവിടെ നാം വായിക്കുന്നത് ശമൂവേൽ പുരോഹിതൻ പറഞ്ഞ വാക്ക് ശ്രദ്ധിച്ചോ, യഹോവയായ ദൈവം ദാവീദിനെ ഇസ്രായേലിന്റെ രാജാവായി നിയമിച്ചു
കഴിഞ്ഞിരിക്കുകയാണ്.
എന്നാൽ അടുത്ത ഒരു 10 വർഷത്തേക്ക് ദാവീദ് ഇസ്രായേലിന്റെ രാജാവായിട്ടില്ല.
He never was even anointed for some more time.
കുറച്ചു നാളത്തെ കൂടെ അവന് അഭിഷേക തൈലം തന്നെ അവന്റെ മേൽ വീണില്ല.
Then we read in chapter 15.
തുടർന്ന് 15 അധ്യായത്തിൽ നാം വായിക്കുന്നു,
God gave one more chance to Saul.
ശൌലിന് ഒരു അവസരം കൂടെ ദൈവം നൽകി.
Again Saul failed.
അവിടെയും ശൌൽ പരാജയപ്പെടുന്നു എന്ന്
നാം കാണുന്നു. Samuel said to him in verse 28.
28 വാക്യത്തിൽ ശമൂവേൽ അവനോട് പറയുന്നു,
Now the Lord has thrown away the king of Israel from you today.
യഹോവ ഇന്ന് ഇസ്രായേലിന്റെ രാജ്യത്വം നിങ്ങൾ നിന്ന് കീറി എടുത്തിരിക്കുന്നു.
ഫസ്റ്റ് ഇറ്റ് വാസ് എ വാർണിംഗ്. ചാപ്റ്റർ 13.
13 അധ്യായത്തിൽ ഒരു മുന്നറിയിപ്പ് ദൈവം നൽകി.
ഗോഡ് ഓൾവേസ് ഗിവ്സ് എ വാർണിംഗ് ബിഫോർ ഹി റിമൂവ്സ് സംതിങ് ഫ്രം അസ്.
നമ്മുടെ ജീവിതത്തിൽ നിന്നും എന്തെങ്കിലും ദൈവം നീക്കിക്കളയുന്നതിന് മുൻപേ ഒന്നാമത് അവൻ നമുക്കൊരു മുന്നറിയിപ്പ് നൽകുന്നു എന്നുള്ളത്
സത്യമാണ്.
തുടർന്ന് അവൻ ശൌലിനോട് പറഞ്ഞത്,
ഗോഡ് ഹാസ് ഗിവൻ ദിസ് കിങ്ഡം ഓഫ് യുവേഴ്സ് ടു യുവർ നെയ്ബർ ഹു ഈസ് ബെറ്റർ ദാൻ യു.
28 വാക്യത്തിന്റെ 2 ഭാഗം ശ്രദ്ധിക്കുക, രാജ്യത്തും നിങ്ങൾ നിന്ന് കീറിയിട്ട് നിന്നേക്കാൾ ഉത്തമനായ നിന്റെ കൂട്ടുകാരന്, നിന്റെ അയൽക്കാരന് കൊടുത്തിരിക്കുന്നു. ഈ രാജ്യത്ത് നിന്നേക്കാൾ ഉത്തമനായിരിക്കുന്ന എന്റെ ഹൃദയപ്രകാരമുള്ള ഒരു മനുഷ്യൻ, ഒരു ചെറുപ്പക്കാരനുണ്ട്, അവനെ ഞാൻ കണ്ടിരിക്കുന്നു. ഈ വാക്കുകൾ ശൌലിന് അത്യന്തം ബുദ്ധിമുട്ടുണ്ടാക്കി. ഈ വാർത്ത കേട്ടതിന് ശേഷം ഏത് വിധത്തിലെങ്കിലും ദാവീദിനെ അമർച്ച ചെയ്യുവാൻ, ഇല്ല എന്ന് ചെയ്യുവാൻ ശൌൽ അവസരം നോക്കി.
You know, through the years, we have come across the last 20 years, different examples of elders who have had to be removed from their office for some reason.
കഴിഞ്ഞ 20 വർഷങ്ങളായി ഏതെങ്കിലും ഒരു കാരണത്താൽ സഭയുടെ ഉത്തരവാദിത്തത്തിൽ നിന്നും സഹോദരന്മാരെ നീക്കേണ്ട പല സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്.
Never without a warning.
എന്നാൽ ഒരിക്കൽ പോലും ഒരു മുന്നറിയിപ്പ് കൊടുക്കാതെ ദൈവം അങ്ങനെ പ്രവർത്തിച്ചിട്ടില്ല.
A warning.
ഒരു മുന്നറിയിപ്പ്.
They don't take that seriously.
അത് ഗൗരവമായിട്ട് എടുക്കുന്നില്ല.
One day God removes them.
എന്നാൽ തുടർന്ന് അധിക നാൾ കർത്താവ് കാത്ത് നിൽക്കാറില്ല. ദൈവം തന്നെ ദൈവത്തിന്റെ സമയത്ത് അവരെ നീക്കുന്നു.
God says, that is going to be given to someone who is better than you.
അപ്പോഴേക്കും കർത്താവിന്റെ ശബ്ദം കേൾക്കുന്നത് എങ്ങനെയാണ്? നിന്നേക്കാൾ ഉത്തമനായിരിക്കുന്ന, നിന്റെ അയൽക്കാരൻ തന്നെ ആയിരിക്കുന്ന മറ്റൊരുവനെ ഞാൻ അത് കൊടുക്കുന്നു.
God was not impressed with all of Saul's victories.
ശൌല് ഇസ്രായേലിന് വേണ്ടി നേടിയ വലിയ യുദ്ധങ്ങളുടെ ജയം ഇതൊന്നും ദൈവത്തെ സംബന്ധിച്ചിടത്തോളം വലിയ വിഷയമായിരുന്നില്ല.
Character, obedience that God looks for.
അനുസരണം, സ്വഭാവം, ഇതൊക്കെയായിരുന്നു ദൈവത്തിന്റെ ഹൃദയത്തെ സന്തോഷിപ്പിച്ചത്. താഴ്മയുള്ള ഒരു മനസ്സ്.
David had not won any victory, but God already chose him.
എന്നാൽ ദൈവം ഈ ദാവീദിനെ തിരഞ്ഞെടുക്കുന്ന ഈ സമയത്ത് ദാവീദ് ഒരു യുദ്ധവും ജയിച്ചിട്ടില്ലായിരുന്നു.
God doesn't look at how much we have accomplished for him or our ministries where we have won victories. He's not looking at all that.
നമ്മുടെ ശുശ്രൂഷയുടെ വലിപ്പമോ ഏതെല്ലാം ആത്മീയ നേട്ടങ്ങൾ നാം നേടിയിട്ടുണ്ടോ ഇതൊന്നുമല്ല ദൈവം പ്രാഥമികമായി ശ്രദ്ധിക്കുന്നത്.
If you look at that, then young people have done nothing. They've done very little for the Lord.
അങ്ങനെയാണെങ്കിൽ ചെറുപ്പക്കാരായ ഇവിടെ ഇരിക്കുന്ന പല സഹോദരി സഹോദരന്മാരും വലിയ കാര്യങ്ങളൊന്നും നേടിയിട്ടില്ല. അവരെക്കുറിച്ച് ദൈവത്തിന് മതിപ്പുണ്ടാകാൻ സാധ്യമല്ല.
But what does God look for?
എന്നാൽ ദൈവം എന്താണ് അന്വേഷിക്കുന്നത്?
Are you a man, a woman after his heart?
കർത്താവിന്റെ ഹൃദയപ്രകാരമുള്ള ഒരു പുരുഷനോ സ്ത്രീയോ ആണോ നീ? ഇതാണ് കർത്താവ്
അന്വേഷിച്ചത്.
ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ്.
Not even how much you know the Bible or whether you can preach or whether you can go out into the streets and have open air meetings.
നിങ്ങൾക്ക് ദൈവവചനം എന്തുമാത്രം അറിയാം, നിങ്ങൾക്ക് ഒരുപക്ഷെങ്കിൽ തെരുക്കോണുകളിൽ നിന്നുകൊണ്ട് സുവിശേഷം പ്രസംഗിപ്പാൻ അറിയാമോ, ഈ കാര്യങ്ങളൊന്നും അല്ല ദൈവം
നോക്കുന്നത്.
നിങ്ങൾക്ക് പാടുവാൻ കഴിവുണ്ടോ, സംഗീത ഉപകരണങ്ങൾ വായിക്കുമോ, ഇതൊന്നുമല്ല കർത്താവ്
നോക്കുന്നത്.
നിങ്ങളുടെ ഹൃദയം എങ്ങനെയുള്ളതാണ്?
നിങ്ങളുടെ
ഹൃദയം ദൈവത്തിന്റെ ഹൃദയം പോലെ രൂപാന്തരപ്പെട്ട് വരുന്നുണ്ടോ?
God's heart is a heart of love.
ദൈവത്തിന്റെ ഹൃദയം പ്രാഥമികമായും സ്നേഹത്തിന്റെ ഹൃദയമാണ്.
You open God's heart and look inside it. You only find love inside, nothing else.
നിങ്ങൾ ദൈവത്തിന്റെ ഹൃദയം തുറന്ന് നോക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ അവിടെ സ്നേഹമല്ലാതെ മറ്റൊന്നും നിങ്ങൾ കാണുകയില്ല. തന്റെ ജനത്തിന് വേണ്ടി പാപം നിറഞ്ഞ ജനത്തിന് വേണ്ടിയുള്ള കർത്താവിന്റെ ഹൃദയം, അവരെ സഹായിപ്പാൻ വാഞ്ചിക്കുന്ന സ്നേഹമുള്ള ഹൃദയം, തിരിച്ച് പ്രതിഫലമായി ഒന്നും പ്രതീക്ഷിക്കാതെ സ്നേഹിക്കുന്ന ഹൃദയം.
God's heart is a heart that wants to serve freely.
സൗജന്യമായിട്ട് മറ്റുള്ളവരെ ശുശ്രൂഷിപ്പാൻ വെമ്പൽ കൊള്ളുന്ന ഒരു ഹൃദയമാണ് കർത്താവിന്റെ.
You can have a heart like that.
അങ്ങനെയുള്ളൊരു ഹൃദയം നിങ്ങൾക്കുണ്ടാകുക സാധ്യമല്ലേ?
First of all, in your own home.
ഒന്നാമത് നിങ്ങളുടെ ഭവനങ്ങളിൽ.
And then in the church.
തുടർന്ന് നിങ്ങളായിരിക്കുന്ന സഭയിൽ.
In little ways.
ചെറിയ ചെറിയ കാര്യങ്ങളിലാകാം.
You think God does not watch somebody who takes the trouble to arrange the chairs or sweep the floor or do different things in a meeting place?
സഭയിൽ സാര തൂത്ത് വൃത്തിയാക്കുവാനോ കസേര അടുക്കിയിടുവാനോ മറ്റുള്ള ചെറിയ ആരും ശ്രദ്ധിക്കാത്ത കാര്യങ്ങൾ ചെയ്യുന്നവരെ ദൈവം ശ്രദ്ധിക്കുന്നില്ലെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? ഒരു ചെറുപ്പക്കാരനോ ഒരു ചെറുപ്പക്കാരിയോ അവരുടെ ഹൃദയം എങ്ങനെയുള്ളതാണെന്ന് കർത്താവ് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്.
If you want to know what God's heart is like,
ദൈവത്തിന്റെ ഹൃദയം എങ്ങനെയുള്ളതാണെന്ന് നിങ്ങൾക്ക് അറിയണമെങ്കിൽ വളരെ എളുപ്പമാണ്. യേശുക്രിസ്തുവിന്റെ ജീവിതം നിങ്ങൾ സത്രത്വം പഠിച്ചാൽ മതി, ദൈവത്തിന്റെ ഹൃദയം എങ്ങനെയുള്ളതാണെന്ന് നിങ്ങൾക്കറിയാം.
When I got converted, I studied the life of Jesus more than I studied the Bible.
ഞാൻ വീണ്ടും ജനം പ്രാപിച്ചതിന് ശേഷം ഈ ദൈവവചനമായ ബൈബിള് പഠിക്കുന്നതിനേക്കാൾ അധികം താല്പര്യത്തോടെ എന്റെ രക്ഷകനായ യേശു ക്രിസ്തുവിന്റെ ജീവിതം, ഭൂമിയിലെ ജീവിതം പഠിക്കാനാണ് ഞാൻ
താല്പര്യപ്പെട്ടത്.
ഞാൻ ഇന്ന് ദൈവത്തോട് വളരെ നന്ദിയുള്ളവനാണ് ഞാൻ അങ്ങനെ ചെയ്തതിൽ.
By which I could steer my life.
എന്റെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുവാൻ തക്കവണ്ണം നിയന്ത്രിക്കുന്ന ഒരു പ്രധാന ഘടകം, ശക്തിയായിട്ട് യേശുവിന്റെ ജീവിതം എന്നിൽ ഒരു പ്രവൃത്തി ചെയ്തു.
David was so much a man after God's own heart that Jesus was called the son of David.
യേശുവിനെ കുറിച്ച് നാം തിരുവചനത്തിൽ കാണുന്നവൻ ദാവീദിന്റെ പുത്രനായിരുന്നു. ഈ ദാവീദ് എങ്ങനെയുള്ളവനായിരുന്നു? ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനായിരുന്നു.
So, in chapter 16,
പതിനാറാം അധ്യായത്തിൽ നാം തുടർന്ന് വായിക്കുന്നു,
ഡേവിഡ് വാസ് ചോസൻ.
ദാവീദിനെ ദൈവം എങ്ങനെയാണ് ഇസ്രായേലിൽ അഭിഷേകം ചെയ്ത് തിരഞ്ഞെടുത്തതെന്ന്.
God did not tell Samuel which of Jesse's children he has chosen.
ഇസായിയുടെ മക്കളിൽ ആരെയാണ് താൻ തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്ന് ദൈവം ശമുവലിനോട് ആദ്യം പറഞ്ഞു.
He said, I've selected one of them, verse 1, chapter 16, verse 1, from among.
പതിനാറാം അധ്യായത്തിന്റെ ഒന്നാം വാക്യത്തിൽ നാം കാണുന്നു, അവന്റെ മക്കളിൽ ഞാൻ ഒരു രാജാവിനെ കണ്ടിരിക്കുന്നു, പേര് പറഞ്ഞില്ല.
സാമുവൽ വെൻ.
അതുകൊണ്ട് ശമുവൽ ദൈവത്തെ അനുസരിച്ചു, ഇസായിയുടെ വീട്ടിലേക്ക് പോയി.
Now Samuel was a prophet with years of experience. He had heard God's voice from a child.
വർഷങ്ങളായിട്ട് കർത്താവിന്റെ ശബ്ദം കേട്ട് പരിചയമുള്ള ഒരു പരിചയസമ്പന്നനായിരിക്കുന്ന പ്രവാചകനായിരുന്നു ശമുവൽ.
He must have been 50-60 years old already.
മിക്കവാറും ഒരു 50-60 വയസ്സുള്ള ഒരു വ്യക്തിയാണ് ആ സമയത്ത് ശമുവൽ.
Probably older.
ഒരുപക്ഷെ അതിലും പ്രായമുള്ളവനാകാം.
Because he anointed Saul to be king, and Saul was already king, reigning for about 30 years.
ശൗലിനെ രാജാവായിട്ട് അഭിഷേകം ചെയ്തത് തന്നെ ശമുവേലാണല്ലോ. 30 വർഷം ശൗൽ ഇപ്പോൾ രാജസ്ഥാനത്തായി കഴിഞ്ഞു. അപ്പോൾ തീർച്ചയായും 60 വയസ്സിന് മുകളിൽ പ്രായം കാണും ശമുവേലിന്.
Years from the age of 4 or 5 he has been listening to God.
വളരെ കുട്ടിക്കാലം മുതൽ തന്നെ, ഒരു 4-5 വയസ്സുള്ള ചെറിയ ബാലനായിരുന്നപ്പോൾ തന്നെ ദൈവശബ്ദം കേട്ട് തുടങ്ങിയവനാണ് ശമുവേൽ.
And now see how even such a man can make a mistake.
ശ്രദ്ധിച്ചാട്ടെ, അങ്ങനെയുള്ള ഒരു മനുഷ്യന് പോലും, ദൈവത്തിന്റെ ഒരു മനുഷ്യന് പോലും ഒരു തെറ്റ് പറ്റുക സാധ്യമാണ്.
I learned something from that.
അതിൽ നിന്ന് എനിക്ക് ചില പാഠങ്ങൾ പഠിക്കുവാൻ പറ്റി.
You know, the older we grow, we can think, yeah, now I know God. I know the answer for everything.
ദീർഘവർഷങ്ങളായി കർത്താവിനെ സ്നേഹിക്കുകയും സൂക്ഷിക്കുകയും ചെയ്തതിനു ശേഷം ഉണ്ടാകാവുന്ന നമുക്കുള്ള ഒരു അപകടം എന്താണെന്നറിയാമോ? എനിക്കിപ്പോൾ കാര്യങ്ങളൊക്കെ അറിയാം എന്നുള്ള ഒരു ധാരണ വരും.
When we are not humble, we can be wrong.
നാം അത്യധികം താഴ്മയുള്ളവരായിരിക്കുന്നില്ലെങ്കിൽ നമുക്ക് തെറ്റിപ്പോകുവാൻ
സാധ്യതയുണ്ട്.
അങ്ങനെ ശമുവൽ പ്രവാചകൻ ഇശായിയുടെ വീട്ടിൽ വന്നു.
Bring your sons here. He told them, bring all your sons because I have got to consecrate them.
നിന്റെ മക്കളെയൊക്കെ എന്റെ അടുക്കൽ കൊണ്ടുവരിക എന്ന് അവൻ ഇശായിയോട് പറഞ്ഞു. അവരെ എനിക്ക് സമർപ്പിക്കണം ദൈവത്തിന്.
And Jesse had 8 sons.
8 മക്കളുണ്ടായിരുന്നു ഈ ഇശായിക്ക്.
But he didn't call all 8.
എന്നാൽ 8 പേരെയും ആ പിതാവ് വിളിച്ചില്ല.
He called only 7.
7 പേരെ മാത്രമേ പ്രവാചകന്റെ അടുക്കിലേക്ക് അവൻ കൊണ്ടുവന്നുള്ളൂ.
Samuel said clearly, invite all your sons.
നിന്റെ എല്ലാ മക്കളെയും വിളിക്കുക എന്നാണ് ശമുവേൽ പറഞ്ഞത്.
But he called only 7.
എന്നാൽ 7 പേരെ മാത്രമേ ഇശായി വിളിക്കുന്നുള്ളൂ.
The first one came in front of Samuel.
ഏലിയാബ് എന്ന പേരുള്ള ഒന്നാമൻ ശമുവേൽ പ്രവാചകന്റെ അടുക്കൽ വന്നു. 6-ാം വാക്യത്തിൽ നാം അത് കാണുന്നു.
Samuel looked at Eliab and he said, this is surely the Lord's anointed.
ഏലിയാബിനെ, മൂത്ത പുത്രനെ കണ്ടിട്ട് ശമുവേൽ പറഞ്ഞു, യഹോവയുടെ മുൻപാകെ അവന്റെ അഭിഷിക്തൻ ഇതാ.
He was so tall and he was so smart and he was so good looking.
ദീർഘകായനും വളരെ കോമളരൂപിയും ആരോഗ്യമുള്ളവനുമൊക്കെ ആയതുകൊണ്ട് ശമുവേൽ വിചാരിച്ചു, ഇവനായിരിക്കാം ഇസ്രായേലിന്റെ അടുത്ത രാജാവ്. പ്രവാചകന് സംഭവിച്ച അബദ്ധം അവിടെയായിരുന്നു.
He went by that outward appearance.
പുറമെയുള്ളതായിരിക്കുന്ന ആ കാര്യങ്ങൾ കൊണ്ട് അവന്റെ ഹൃദയം സ്വാധീനിക്കപ്പെട്ടു.
The Lord said to Samuel.
ശമുവേലിനോട് കർത്താവ് ആ സമയം
സംസാരിക്കുന്നു.
യഹോവയുടെ അഭിഷിക്തൻ നിശ്ചയമായും ഇതാ എന്റെ മുന്നിൽ നിൽക്കുന്നതെന്നാണ് ശമുവേൽ പറഞ്ഞത്. അത്ര ഉറപ്പായിരുന്നു അവന്.
After all, I've walked with God for 50 years, I'll know.
50 വർഷം കർത്താവിനോട് ചേർന്ന് ഞാൻ നടന്നവനല്ലേ, എനിക്ക് തെറ്റുവാൻ സാധ്യമല്ല. എന്നാൽ ശമുവേലിന് തെറ്റിയെന്നുള്ളതാണ് സത്യം.
Sometimes elders also can try to discern somebody.
ചില സമയത്ത്
മൂപ്പന്മാരായിരിക്കുന്ന
വളരെ പക്വതയും പ്രായമുള്ള സഹോദരന്മാർ തന്നെ ചിലരെ വിവേചിക്കുവാൻ ശ്രമിക്കുമ്പോൾ അവർക്ക് തെറ്റുപറ്റാം.
I'll give this brother a responsibility.
ഈ സഹോദരനെ ഒരു ഉത്തരവാദിത്വം ഏൽപ്പിക്കാം എന്ന് അങ്ങനെയുള്ള മൂത്ത സഹോദരന്മാർ ചിന്തിക്കാം.
He speaks so well, he's so pleasant, he's all this, all these external things.
വളരെ നന്നായിട്ട് സംസാരിക്കുന്നു, വളരെ സൗമ്യൻ, താഴ്മയുള്ളവൻ, കാഴ്ചയിൽ എല്ലാം തെറ്റില്ലാത്തവൻ എന്ന് ചിന്തിക്കാം.
Don't seek the counsel of the Lord because they've got so many years of experience as elders. Why do you need to seek the Lord's counsel then?
ദീർഘവർഷങ്ങൾ സഭയുടെ ഉത്തരവാദിത്തം വഹിച്ച ആത്മീയ പരിചയമുള്ളവർ ദൈവത്തിന്റെ ആലോചന അന്വേഷിക്കേണ്ട വലിയ ആവശ്യമുണ്ടെന്ന് ആ സമയത്ത് തോന്നാറില്ല. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ അങ്ങനെയുള്ള പരിചയ സമ്പന്നർക്കും തെറ്റുപറ്റുക സാധ്യമായി. എന്നാൽ ദൈവശബ്ദം കേൾക്കുന്ന പരിചയം ശമുവേലിന് അപ്പോഴും ഉണ്ടായിരുന്നതുകൊണ്ട് ദൈവശബ്ദം അവൻ കേട്ടു എന്നാണ് കർത്താവ് പറഞ്ഞത്. ദൈവത്തിന്റെ ശബ്ദം കേൾക്കുന്ന പ്രവാചകനായി ദൈവത്തെ സ്തുതിക്കാം, അല്ലെങ്കിൽ അവൻ പോയി ഏലിയാവിനെ ഇസ്രായേലിന്റെ അടുത്ത രാജാവായി അഭിഷേകം ചെയ്തേനെ.
ബിഫോർ യു ഗിവ് സംബഡി റെസ്പോൺസിബിലിറ്റി, പ്ലീസ് ലിസൺ.
ആരെങ്കിലും ആത്മീയമായിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കുന്നതിന് മുമ്പേ കർത്താവിനെ ശ്രദ്ധിക്കുക.
The Lord said to him, don't look at his appearance, don't look at his height.
യഹോവ ശമുവേലിനോട് പറഞ്ഞത്, അവന്റെ മുഖമോ പൊക്കമോ നോക്കരുത്.
I have rejected him.
ഞാൻ അവനെ തള്ളിയിരിക്കുന്നു, അവനല്ല.
This is not the one.
അവനല്ല എന്റെ തിരഞ്ഞെടുക്കപ്പെട്ടത്.
Because God does not see as man sees.
മനുഷ്യർ നോക്കുന്ന പോലെയല്ല യഹോവ നോക്കുന്നത്.
Here is that very well known verse, man looks at the outward appearance but the Lord looks at the heart.
മനുഷ്യൻ കണ്ണിനെ കാണുന്നത് പുറമേയുള്ളത് നോക്കുന്നു, എന്നാൽ യഹോവയോ ഹൃദയങ്ങളെ നോക്കുന്നു.
And then just he called his next son, Abinadab, verse 8.
ഇഷായി അബിനദാബ് എന്ന പേരുള്ള രണ്ട് രണ്ടാമത്തെ പുത്രനെ വിളിച്ചു.
Now Samuel is humble. He wanted to listen.
ശമുവേൽ അപ്പോഴേക്കും കുറച്ചുകൂടി ഈ കാര്യത്തിൽ സുബോധത്തിലേക്ക് വന്നു. തന്നെ തന്നെ വിനയപ്പെടുത്തുവാൻ അവൻ ആഗ്രഹിച്ചു.
God said no.
അപ്പോൾ അവന് ആദ്യം തന്നെ വ്യക്തതയെ ഉത്തരം കിട്ടി. ഇവനല്ല, ഇവനു വന്നു.
Next one, Shama.
അടുത്ത ആള് ശമ്മ എന്ന് പറയുന്നവൻ വന്നു.
No.
ഇവനു അല്ല.
And thus Jesse made 7 of his sons pass in front of Samuel.
അങ്ങനെ ഇഷായി തന്റെ ആദ്യത്തെ 7 പുത്രന്മാരെയും ശമുവേലിന്റെ മുൻപാകെ കൊണ്ടുവന്നു.
Samuel said, none of them.
ഏഴാമത്തെ ആള് വന്നപ്പോഴും ശമുവേൽ പറഞ്ഞത് ഇവനെയും ദൈവം തെരഞ്ഞെടുത്തിട്ടില്ല.
Samuel was confused.
ശമുവേൽ ആകപ്പാടെ ചിന്താക്കുഴപ്പമായി.
He said, I'm supposed to anoint one of Jesse's sons. He has brought all his 7 sons here and God is saying no to all of them. Did I make a mistake? What I heard first?
കർത്താവ് പറഞ്ഞതിൽ എന്തോ പിശക് പറ്റിയിട്ടുണ്ടോ? ഇസ്രായേലിന്റെ പുത്രന്മാരിൽ ഒരുവനെ അഭിഷേകം ചെയ്യണമെന്ന് പറഞ്ഞു. അവന്റെ പുത്രന്മാർ 7 പേരും എന്റെ മുൻപാകെ വന്നല്ലോ. ഇവരാരുമല്ല എന്ന് പറയുന്നു. ശമുവേൽ ഇസ്രായേലിനോട് ചോദിക്കുകയാണ്, ഇത്രയും മക്കളെ ഉള്ളോ?
And he says, yeah, there's one more young fellow. He's always strumming the guitar and singing songs and living with the sheep. So he can't be the one. He never thought of even calling.
നമ്മളിൽ ചില അപ്പന്മാരൊക്കെ പറയുന്ന പോലെ പ്രവാചകനോട് ഇഷായി പറഞ്ഞു, അല്ല, 7 പേരല്ല, വേറൊരു തീർക്കനോടുണ്ട്. അവൻ എപ്പോഴും ഇങ്ങനെ ഗിറ്റാറും വായിച്ച് ഇങ്ങനെ മൂളിപ്പാട്ടും പാടി. ഇപ്പൊ അവൻ ആടിന്റെ അടുക്കല, അവൻ ഇവിടെ ഇല്ല, വീട്ടിലില്ല. ഉത്തരവാദിത്തമുള്ള കാര്യമൊന്നും ഏൽപ്പിക്കാൻ കൊള്ളാവുന്നതൊന്നുമല്ല. അവന് കൊച്ചു പയ്യനെ വീട്ടിൽ ആടുകളെ മേയിച്ചുകൊണ്ട് വീട്ടിൽ നിന്ന് ദൂരെയായിരുന്നപ്പോൾ ചെറുപ്പക്കാരനായി ദാവീദ് ചെയ്ത കാര്യങ്ങളൊക്കെ ഇസ്രായേലിക്ക് അറിയാമോ?
തന്റെ
പിതാവ് അറിഞ്ഞില്ലെന്ന് വരികിലും തന്റെ ആട്ടിൻകുട്ടിയെ രക്ഷിക്കുവാനായിട്ട് ഒരു സിംഹത്തെയും ഒരു കരടിയെയും കൊന്നു കഴിഞ്ഞവനായിരുന്നു ഈ ചെറുപ്പക്കാരൻ. വളരെ വിശ്വസ്തനായിട്ട് താൻ ഏറ്റവും ദാവീദ്
ചെയ്തവനാണ്.
ഇശായിയുടെ മൂത്ത പുത്രന്മാരെ പോലെ വളരെ പ്രഗത്ഭന്മാരും ആളുകൾ കണ്ടാൽ ശ്രദ്ധിക്കുന്നവനുമൊന്നും ആയിരുന്നില്ല
ദാവീദ്.
അവനെ കുറിച്ചുള്ള അഭിപ്രായം അത്ര വലുതായിരുന്നു. കാരണം ഇസ്രായേലിന്റെ രാജസ്ഥാനത്തേക്ക് മക്കളിൽ ഒരുവനെ അഭിഷേകം ചെയ്യാൻ ഉള്ള വാർത്ത കേട്ടപ്പോൾ അപ്പന് ദാവീദിന്റെ കാര്യം പോലും
ഓർക്കുന്നു.
ഇസ്രായേലിക്ക് വളരെ നിശ്ചയമായിരുന്നു, ഉറപ്പായിരുന്നു. എന്ത് വന്നാലും ശരി, എത്താമൻ ഏതായാലും ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു. നിങ്ങൾ അങ്ങനെ ചിന്തിക്കുന്നവരാണോ? നിങ്ങൾ ചില ചെറുപ്പക്കാർ, നിങ്ങൾക്ക് ഈ ദുഃഖം നിങ്ങളുടെ ഹൃദയത്തിലുണ്ടോ? നിങ്ങളുടെ മാതാപിതാക്കന്മാർ നിങ്ങളെ അത്ര
ഗവനിക്കുന്നു.
ഒരു വർഷമെങ്കിലും വീട്ടിലെ മറ്റ് ചേട്ടന്മാരൊക്കെ ക്ലാസ്സിൽ ഒന്നാമനായിട്ടൊക്കെ എപ്പോഴും വരികയും നീ 35-ാമത്തെ സ്ഥാനമേ നിനക്ക് റാങ്ക് ലിസ്റ്റ് കിട്ടുന്നുള്ളൂ, അതുകൊണ്ട് ആകെപ്പാടെ
വിഷമമാണ്.
ക്ലാസ്സിലെ ഒരു 31-ാമത്തെ സ്ഥാനത്തൊക്കെ വരുന്നുള്ളെന്ന് വരികിലും നീ കർത്താവിനെ സ്നേഹിക്കുന്ന ഒരു ഒരു ബാലനോ ബാലികയോ ആണോ? മറ്റുള്ളവർ കുറച്ചുകൂടെ മിടുക്കന്മാരാണ്. കുറച്ച് ഒരുപക്ഷെ അവരായിരിക്കും കാഴ്ചയിൽ കുറച്ചുകൂടെ സുമുഖര്. ഒരുപക്ഷെങ്കിൽ നിന്റെ മാതാപിതാക്കന്മാരുടെ ഇഷ്ട മക്കൾ
അവരായിരിക്കാം.
ഒരുപക്ഷെങ്കിൽ കുടുംബത്തിലെ കറുത്ത ആടെന്ന് നമ്മൾ പറയുമല്ലോ, പേരുദോഷം ഉണ്ടാക്കുന്ന കുട്ടിയായിരിക്കാം നീ.
ഡേവിഡ് വാസ് ലൈക്ക് യു.
നിങ്ങളിൽ ഒരുവനെ പോലെയായിരുന്നു ദാവീദൻ.
Had a completely different opinion about David than his father had.
തന്റെ പിതാവായി ഇസായിക്ക് ഉണ്ടായിരുന്നതിനേക്കാൾ തികച്ചും വിഭിന്നമായിരിക്കുന്ന അഭിപ്രായമായിരുന്നു ദൈവത്തിന് ദാവീദിനെ കുറിച്ച് ഉണ്ടായിരുന്നത്.
I've been into some Christian homes.
ചില ക്രിസ്തീയ കുടുംബങ്ങളിൽ സന്ദർശിക്കാനായിട്ട് എനിക്ക് അവസരം
ലഭിച്ചിട്ടുണ്ട്.
മാതാപിതാക്കന്മാർ എന്നോട്
പറയാറുണ്ട്,
സഹോദര, എന്റെ ഈ മോന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണേ, അവൻ പഠിക്കാൻ ഒരു
താല്പര്യമില്ലാത്തവനാണ്.
അങ്ങനെയുള്ള പ്രാർത്ഥനയുടെ ആവശ്യം കേൾക്കുമ്പോൾ അപ്പനും അമ്മയ്ക്കും വേണ്ടി പ്രാർത്ഥിക്കാനാണ് പലപ്പോഴും എനിക്ക് തോന്നാറുള്ളത്.
Sometime during my stay in the house, I get a hold of that boy and really encourage him because I feel God has got great hope for that boy.
അവനെ ഉത്സാഹിപ്പിക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. കാരണം എനിക്ക് തോന്നാറുണ്ട് ദൈവം തിരഞ്ഞെടുത്ത ഒരു കുട്ടിയാണ് അവൻ.
ഐ നെവർ ഹ്യൂമിലിയേറ്റ് സച്ച് പീപ്പിൾ ബിക്കോസ് ഐ നോ ദാറ്റ് ഗോഡ് ഡസ് നോട്ട് സീ ലൈക്ക് മാൻ സീ.
അങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ അവരെ ബുദ്ധിമുട്ടിക്കാൻ വിഷമിപ്പിക്കുന്നതിൽ എനിക്ക് താല്പര്യമില്ല. കാരണം ദൈവം പലപ്പോഴും പുറമേ ഉള്ളതല്ല നോക്കുന്നത്.
യു നോട്ടീസ് വൺ തിങ് ഇൻ ദാറ്റ് സ്റ്റോറി.
ആ മടിനായപ്പത്തിന്റെ കഥയിൽ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ?
ദ ഫാദർ ഹാഡ് എ റിംഗ് ഇൻ ഹിസ് ഹൗസ്.
ആ പിതാവിന്റെ ഭവനത്തിൽ ഒരു മുദ്രാമോതിരമുണ്ടായിരുന്നു.
സ്പെഷ്യൽ റിംഗ്.
ഒരു പ്രത്യേക നിലയിലുള്ള ഒരു മോതിരം അവനുണ്ടായിരുന്നു.
ആൻഡ് ഇൻ ഓൾ ദോസ് ഇയേഴ്സ് ഹി നെവർ ഗേവ് ഇറ്റ് ടു ഹിസ് ഓൾഡർ സൺ.
ഇളയ മകൻ ദൂരദേശത്ത് പാർത്ത ഈ വർഷങ്ങളിൽ ഒന്നും തന്നെ തന്റെ മൂത്ത മകന് ഈ വിശേഷമായിരിക്കുന്ന മോതിരം കൊടുക്കാമെന്ന് പിതാവ് ചിന്തിച്ചില്ല.
As soon as the younger son came back, he gave it to him.
എന്നാൽ ഇളയ മകൻ മുടിയൻ പൂർത്തൻ വീട്ടിൽ മടങ്ങി വന്നപ്പോൾ ഉടൻ തന്നെ അവന്റെ കൈമേലാ മോതിരം ഇടിവിക്കുവാൻ അവന് തോന്നി.
ഐ എം സോ എക്സൈറ്റഡ് ടു സെർവ് എ ഗോഡ് ലൈക്ക് ദിസ്.
അങ്ങനെയുള്ള ഒരു സ്വർഗീയ പിതാവിനെ സേവിക്കുവാൻ എന്റെ ഹൃദയം സന്തോഷം കൊണ്ട് നിറയും.
പിക്സ് അപ്പ് ദ ബ്ലാക്ക് ഷീപ്.
പേരുദോഷമുണ്ടാക്കുന്നവർ ധൂർത്തന്മാർ അങ്ങനെയുള്ളവരെ തിരഞ്ഞെടുക്കുന്ന ഒരു
പിതാവ്.
അങ്ങനെയുള്ള മുടിയൻ പുത്രന്മാരെ സ്നേഹിക്കുന്ന സ്വീകരിക്കുന്ന
പിതാവ്.
മനുഷ്യരാൽ തള്ളപ്പെട്ടവരെ സ്നേഹിക്കുന്നവൻ.
Whom the parents don't even value.
മാതാപിതാക്കന്മാർ അല്പം പോലും വിലമതിക്കാത്തവരെ സ്വീകരിക്കുന്നു.
Those who come last in the class.
ക്ലാസ്സിൽ ഒടുവിലത്തെ സ്ഥാനത്ത് മാത്രം എപ്പോഴും വരുന്നവരെ വിലമതിക്കുന്ന ദൈവം. കാണാൻ സുമുഖരല്ലാത്തവരെ.
Those who men do not value.
മനുഷ്യർ വിലമതിക്കാത്തവരെ.
Those who cannot speak properly.
ശരിയായ നിലയിൽ സംസാരിക്കാൻ പോലും കഴിയാത്തവരെ.
God picks up such people.
അങ്ങനെയുള്ളവരെയാണ് ദൈവം തിരഞ്ഞെടുക്കുന്നത്.
Sinners.
പാപികളെ.
Chief among the sinners.
പാപികളിൽ ഒന്നാമത്തെ ആളുകളെ തിരയുന്നവൻ.
God's ways are not man's ways.
മനുഷ്യന്റെ വഴികളല്ല ദൈവത്തിന്റെ വഴികൾ.
Every religion in the world teaches that God picks holy people, righteous people.
ലോകത്തിലുള്ള എല്ലാ മതങ്ങളും പഠിപ്പിക്കുന്നത് ദൈവം നീതിമാന്മാരെ, നിർമ്മലരെ, കുഴപ്പമൊന്നുമില്ലാത്തവരെ മാത്രമാണ് തിരഞ്ഞെടുക്കുന്നതെന്ന്.
Only Jesus Christ came and said, I did not come to call the righteous, I came to call sinners.
ദൈവത്തിന്റെ പുത്രനായ യേശു മാത്രമാണ് ചരിത്രത്തിലേക്ക് ഇറങ്ങി വന്ന് പറഞ്ഞത്, ഞാൻ നീതിമാന്മാരെ അല്ല പാപികളെ അത്ര അന്വേഷിച്ച് വന്നിരിക്കുന്നതെന്ന്.
He picks up people who have failed in their life.
ജീവിതത്തിൽ പരാജയപ്പെട്ടവരെയാണ് യേശു തിരഞ്ഞെടുക്കുന്നത്.
Who made a mess of their life.
ജീവിതമാകെ കുഴച്ചവരെ, എല്ലാം തൊലച്ചവരെ അവരെയാണ് കർത്താവ്. ഏറ്റവും ഒടുവിൽ വരുന്നവരെയാണ് യേശുവിന് ആവശ്യം. ലോകത്തിൽ വലിയവരല്ലാത്തവരെയാണ് കർത്താവ്
തിരഞ്ഞെടുക്കുന്നത്.
കൊരിന്ത്യയിലെ സഹോദരങ്ങൾക്ക് എഴുതുമ്പോൾ പൗലോസ് പറയുകയാണ്, നിങ്ങളുടെ ഇടയിൽ തന്നെ
നോക്കുകയും
ലോകത്തിൽ ഏതുമില്ലാത്തവരെയാണ് ദൈവം തിരഞ്ഞെടുത്തത്. തങ്ങൾ ആരൊക്കെയോ ആണെന്ന് ധരിച്ചിരിക്കുന്നവരെ ലജ്ജിപ്പിക്കുവാൻ ദൈവം ലോകത്തിൽ ഏതുമില്ലാത്തവരെയാണ് തിരഞ്ഞെടുക്കുന്നത്.
You saw that in Joseph. He was almost the youngest. He had 10 brothers older than him and God didn't pick any of them.
ഇന്നലവൻ സന്നിച്ച ജോസഫിന്റെ കാര്യത്തിൽ നമുക്കറിയാം, അവന്റെ ഇളയ ഒരു സഹോദരനെ ഉള്ളായിരുന്നു, അതിന്റെ അവന്റെ മോളിലെ 10 സഹോദരന്മാർ അവനുണ്ടായിരുന്നു.
And then David came.
ദാവീദ് ഒടുവിൽ അപ്പനെ മനസ്സില്ലാ മനസ്സോടെ ഈ ഇളയ മകനെ വിളിപ്പിച്ചു.
He wasn't as tall.
അവന് ഏലിയാവിനെ പോലെയോ മറ്റ് ചേട്ടന്മാരെ പോലെയോ ഒന്നും ദീർഘകായനായിരുന്നില്ല.
പന്ത്രണ്ടാം
വാക്യത്തിൽ നാം ദാവീദിനെ കുറിച്ച് പറയുന്ന ഒരു വിശേഷണം ശ്രദ്ധിച്ചോ, അവൻ സുനേത്രനായിരുന്നു എന്ന് പറഞ്ഞാൽ നല്ല തെളിവയുള്ള കണ്ണുകൾ ഈ ചെറുപ്പക്കാരനുണ്ടായിരുന്നു. മലയാളത്തിൽ സുനേത്രൻ, യെസ്, ഗുഡ് ഐ, ഗുഡ് ഗുഡ് ഐ, ക്ലിയർ
ഐ,
വളരെ വ്യക്തതയുള്ളതായിരിക്കുന്ന കണ്ണുകൾ, തെളിമയോടെ കാണാൻ കഴിയുന്നവനായിരുന്നു അവൻ.
I'll tell you something that I have observed after being in Christian work for more than 30 years.
ക്രിസ്ത്യൻ ശുശ്രൂഷയിൽ 30 വർഷത്തിലധികം ഞാൻ ചിലവഴിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഒരു കാര്യം കണ്ടിട്ടുണ്ട്.
When you look into a person's eye, you can see a lot of things.
നിങ്ങൾ ഒരു വ്യക്തിയുടെ കണ്ണുകളിലേക്ക് ശ്രദ്ധിച്ചു നോക്കിയാൽ ഒത്തിരി കാര്യങ്ങൾ ആ കണ്ണുകൾ നിങ്ങളോട് സംസാരിക്കും.
If a person's conscience is not clear,
ഒരു വ്യക്തിയുടെ മനസാക്ഷി നിർമ്മലമല്ലെങ്കിൽ,
and he knows that you are a godly person,
ദൈവഭക്തനായിരിക്കുന്ന ഒരു വ്യക്തിയാണ് നീ എന്ന് അവൻ അറിയാമെങ്കിൽ
He won't look straight into your eyes.
നേരെ നിന്റെ കണ്ണുകളിലേക്ക് അവൻ നോക്കുകയില്ല.
I've seen a lot of people like that.
അങ്ങനെയുള്ള പലരെയും ഞാൻ കണ്ടിട്ടുണ്ട്.
When I talk to them, they look down here, there, and everywhere, and they talk.
ഞാൻ അവരുടെ കണ്ണിൽ നോക്കി സംസാരിക്കാൻ ആഗ്രഹിക്കുമ്പോൾ താഴേക്കോ ഇടത്തോട്ടോ വലത്തോട്ടോ ഒക്കെ നോക്കും.
You immediately know something is wrong. Before he opens his mouth, you know something is wrong with him.
അങ്ങനെയുള്ള ഒരു സ്നേഹിതൻ വാ തുറക്കുന്നതിന് മുൻപേ തന്നെ നമുക്കറിയാം എന്തോ കുഴപ്പമുണ്ട്.
I remember years ago, somebody came to Bangalore.
ചില വർഷങ്ങൾക്ക് മുൻപ് ബാംഗ്ലൂരിൽ ഒരു ആൾ വന്നത് ഞാൻ ഓർക്കുന്നു.
He came to meet me.
എന്നെ കാണാനാണ് ആ സ്നേഹിതൻ വന്നത്.
And he said all kinds of fantastic things about me, how I was a great man of God and all that type of stuff. I listened to all your tapes and all that.
എന്നെ വളരെ പ്രശംസിച്ച് ഞാൻ എത്ര വലിയ ആളാണ് എന്റെ ടേപ്പുകളെല്ലാം അവൻ കേട്ടിട്ടുണ്ട്. ഈ കാര്യങ്ങളൊക്കെ അവൻ വാതുവരാതെ സംസാരിച്ചുകൊണ്ടിരുന്നു.
I looked at his eyes and I saw there's something wrong here.
ഇങ്ങനെയൊക്കെ പ്രശംസാവാചകങ്ങളാ പറഞ്ഞുകൊണ്ടിരുന്നെങ്കിലും ഞാൻ ആ ചങ്ങാതിയുടെ കണ്ണുകളിലേക്ക് ഒന്ന് നോക്കിയപ്പോൾ എന്തോ അവിടെ കുഴപ്പമുണ്ട്.
I was not listening to his words, I was looking at his eyes.
അവന്റെ വാക്കുകളായിരുന്നില്ല ഞാൻ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത്, അവന്റെ കണ്ണുകൾ എന്ത് സംസാരിച്ചുകൊണ്ടിരുന്നു അതായിരുന്നു ഞാൻ ശ്രദ്ധിച്ചത്.
Something wrong.
എന്തോ കുഴപ്പമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി.
He came for a while and fallen away.
കുറെ നാൾ അവന്റെ മീറ്റിംഗുകൾക്ക് സഭയിലൊക്കെ വന്നു, കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ അതുപോലെ തന്നെ അങ്ങ് പോയി.
I'm not surprised.
എനിക്കൊരു അത്ഭുതവും തോന്നിയില്ല.
Something wrong.
എന്തോ കുഴപ്പമുണ്ട്. കണ്ണുകൾ അത് വെളിവാക്കി.
The Bible speaks about proud eyes in Proverbs.
സദൃശവാക്യങ്ങൾ ആറാം അധ്യായത്തിൽ തിരുവചനം ഗർവമുള്ള കണ്ണിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്.
The Bible speaks in 2 Peter 2 about eyes full of adultery.
പത്രോസിന്റെ രണ്ടാമത്തെ ലേഖനത്തില് വ്യഭിചാരം നിറഞ്ഞ കണ്ണുകൾ എന്നുള്ള പദപ്രയോഗമുണ്ട്.
What a wonderful thing it is when you are young to have clear eyes.
എത്രയാ അത്ഭുതകരമായിരിക്കുന്ന അനുഗ്രഹീതമായ കാര്യമാണ് നിങ്ങൾ ചെറുപ്പക്കാരായിരിക്കുമ്പോൾ നിങ്ങളുടെ കണ്ണുകൾക്ക് തെളിമയുണ്ടായിരിക്കുക എന്നുള്ളത്.
That you have not devoted yourself to looking at things you shouldn't be looking at.
നിങ്ങൾ നോക്കുവാൻ ദൈവം ഒരിക്കലും ആഗ്രഹിക്കാത്ത മ്ലേച്ഛമായ കാര്യങ്ങൾ നോക്കുവാൻ നിങ്ങളുടെ കണ്ണുകൾ നിങ്ങൾ ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളത് എത്ര അനുഗ്രഹീതമായ കാര്യമാണ്.
Lord does not that you don't allow yourself to be puffed up and that also affects your eyes.
നിങ്ങളുടെ ഹൃദയം നിഗളം കൊണ്ട് ഉയർന്നിട്ട് നിങ്ങളുടെ കണ്ണുകളിലൂടെ ആ ഗർവം വെളിയിൽ വരത്തക്കവണ്ണം ഒരു സ്ഥിതിയിൽ നിങ്ങൾ അല്ലെങ്കിൽ എത്ര അനുഗ്രഹീതരാണ്.
I met a brother once who had actually met Sadhu Sundar Singh.
സാധു സുന്ദർ സിംഗിനെ നേരിട്ട് കാണുവാൻ അവസരം ലഭിച്ച പ്രായമുള്ള ഒരു സഹോദരനെ ഞാൻ കാണുകയുണ്ടായി.
I met him 40 years ago. That time itself he was an old man.
ഞാൻ 40 വർഷം മുൻപാണ് ഈ ദൈവദാസനെ കണ്ടത്. അന്ന് തന്നെ അദ്ദേഹം വൃദ്ധനായിരുന്നു.
But he told me when he was a young person he had met Sadhu Sundar Singh.
എന്നാൽ അദ്ദേഹം എന്നോട് പറഞ്ഞു താൻ ഒരു ചെറുപ്പക്കാരനായിരുന്നപ്പോൾ ദൈവഭക്തനായ സാധു സുന്ദർ സിംഗിനെ കാണുവാൻ എനിക്ക് അവസരം ലഭിച്ചു.
Sadhu Sundar Singh was converted when he was about 14 years old.
14 വയസ്സുള്ള ഒരു ബാലനായിരുന്നപ്പോഴാണ് സുന്ദർ സിംഗ് കർത്താവിനെ കാണുവാനിടയായത്.
This man met Sadhu Sundar Singh I think when he was around 30 or 35 or something like that.
ഒരുപക്ഷേ 30 35 വയസ്സുള്ള സമയത്തായിരിക്കും ഈ ദൈവഭക്തനായ മനുഷ്യൻ സുന്ദർ സിംഗിനെ കണ്ടത്.
And he says, there's one thing I remember about Sadhu Sundar Singh.
അദ്ദേഹത്തിന്റെ സാക്ഷ്യം ഇതായിരുന്നു, സാധു സുന്ദർ സിംഗിനെ കുറിച്ചുള്ള മറ്റേത് കാര്യത്തെക്കാളും അധികം എന്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നത് ഒരു കാര്യമാണ്.
His eyes were so clear.
അവന്റെ കണ്ണുകൾ അത്ര തെളിമയുള്ളതായിരുന്നു, ശോഭയുള്ളതായിരുന്നു.
He had spent 20 years looking into the face of God, naturally his eyes become clear.
20 വർഷക്കാലം കർത്താവിന്റെ കണ്ണുകളിലേക്ക് ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന ഈ ദൈവഭക്തനായിരിക്കുന്ന സുന്ദർ സിംഗ് അവന്റെ കണ്ണുകൾ തെളിമുള്ളതായിരുന്നെങ്കിൽ അത്ഭുതമില്ല.
യു യങ് പീപ്പിൾ, വാട്ട് യു അലാവ് യുവർ ഐസ് ടു ലുക്ക് അറ്റ്?
ചെറുപ്പക്കാരെ, ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങളുടെ കണ്ണുകൾ എന്ത് നോക്കുവാനാണ് നിങ്ങൾ വിട്ടുകൊടുക്കുന്നത്?
യു വാണ്ട് ടു ബി എ മാൻ ആൻഡ് എ വുമൻ ആഫ്റ്റർ ഗോഡ്സ് ഓൺ ഹാർട്ട്?
കർത്താവിന്റെ ഹൃദയപ്രകാരമുള്ള ഒരു ചെറുപ്പക്കാരനായിരിക്കാൻ നിനക്ക് ആഗ്രഹമില്ലേ?
ഐ വുഡ് സേ ബി കെയർഫുൾ വിത്ത് യുവർ ഐസ്.
അങ്ങനെയെങ്കിൽ നിങ്ങളുടെ കണ്ണുകൾ ഉപയോഗിക്കുന്നതിൽ അത്യന്തം ശ്രദ്ധിക്കുക.
ഓൾഡർ പീപ്പിൾ ഓൾസോ.
പ്രായമുള്ളവർക്ക് വേണ്ടിയും ഞാൻ ഈ പ്രബോധനം
നൽകുന്നു.
നമ്മുടെ കണ്ണുകൊണ്ട് കഴിഞ്ഞ നാളുകളിൽ നമ്മൾ പലരും ധാരാളം പാപം ചെയ്തവരാണ്.
God can cleanse us.
എന്നാൽ നമ്മെ ശുദ്ധീകരിപ്പാൻ കർത്താവിന് കഴിയും.
And over a period of time, it will take some years, but God can give us clear eyes once again.
ഒരുപക്ഷെ ചില വർഷങ്ങൾ എടുത്തെന്ന് വരാം. എന്നാൽ നാം ഉത്സാഹമുള്ളവരാണെങ്കിൽ നമുക്ക് തെളിമയുള്ള കണ്ണുകൾ മടക്കി തരുവാൻ കർത്താവിന് കഴിയും.
യു നോ ഹൗ മച്ച് വി കൻ ലേൺ ഫ്രം ഐ.
കണ്ണുകളിൽ നിന്ന് നമുക്ക് എത്രയധികം കാര്യങ്ങൾ പഠിക്കാൻ കഴിയുമെന്ന് അറിയാമോ?
യു വാണ്ട് എ പ്രൂഫ് ഓഫ് ദാറ്റ്?
അതിന് നിങ്ങൾക്കൊരു തെളിവ് വേണമെങ്കിൽ
ലുക്ക് ഇൻ ടു ദി ഐസ് of a little 2-month-old child.
രണ്ട് മാസം മാത്രം പ്രായമുള്ള ഒരു പിഞ്ച് ശിശുവിന്റെ കണ്ണുകളിലേക്ക് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി.
What does it look like?
ആ കുഞ്ഞിന്റെ കണ്ണുകൾ നിങ്ങളെ എന്താണ് ഓർപ്പിക്കുന്നത്?
That is the nearest thing to heaven that you can see on this earth.
ഈ ഭൂമിയിൽ സ്വർഗത്തിന്റെ ഏറ്റവും അടുത്ത പ്രതിച്ഛായ നിങ്ങൾക്ക് ഈ പിഞ്ചു കുഞ്ഞിന്റെ കണ്ണുകളിൽ കാണാൻ കഴിയും. അത്രയധികം നിഷ്കളങ്കത,
no impurity,
യാതൊരു മലിനതയും ഇല്ലാത്ത കണ്ണുകൾ,
no pride,
നിഗളം തൊട്ട് തേണ്ടിയിട്ടില്ലാത്ത കണ്ണുകൾ,
no arrogance, no critical attitude,
വിമർശന ബുദ്ധിയില്ലാത്ത, ധാർഷ്ട്യമില്ലാത്ത, നിർമ്മലതയുടെ കണ്ണുകൾ,
no bitterness against anyone,
ആരോടും കയ്പില്ലാത്ത കണ്ണുകൾ.
Clarity of that baby's eyes.
ആ കുഞ്ഞിന്റെ കണ്ണുകൾ എത്ര വ്യക്തതയുള്ളതാണ്.
Jesus said, you got to be converted and become like little children.
യേശു പറഞ്ഞില്ലേ, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങൾ ശിശുക്കളെ പോലെ ആകണം, സ്വർഗം നിങ്ങളുടെ കണ്ണുകളിൽ പ്രതിഫലിക്കണം.
So that's the other thing we see here with David.
ദാവീദിന്റെ കാര്യത്തിൽ നാം അതാണ് കാണുന്നത്.
The Lord said, arise, anoint him. This is one.
ദൈവസമൂഹത്തോട് പറഞ്ഞു, ഇവനാണ് ഞാൻ തിരഞ്ഞെടുത്തവൻ, അവനെ അഭിഷേകം ചെയ്യുക.
Samuel poured the oil on him.
Samuel abhishega tailam balana cheruppakaranaya Davidinte mel olichu.
Verse 13, the spirit of the Lord came mightily upon David from that day.
Padimuna vakyathil nam kaanunnathu pole annu mudal Yehovayude aathmaavu Davidinte mel shaktiyode vannu.
A young 20-year-old man, the spirit of God came mightily upon him.
20 vayasulla irikkunna oru cheruppakaranaya mel shaktiyode devathinte aathmaavu vannu.
God had his eyes on him for so many years. But he never knew it till that day.
കഴിഞ്ഞ വർഷങ്ങളൊക്കെ യഹോവയുടെ ദൃഷ്ടി അവന്റെ മേലുണ്ടായിരുന്നു, എന്നാൽ ദാവീദ് അത് തിരിച്ചറിഞ്ഞില്ല. അത്ഭുതകരമായിരിക്കുന്ന കാര്യം. 17 അധ്യായത്തിലേക്ക് നമുക്ക് വരാം.
We read here about David going to meet his brothers with some food which his father had sent for them at the time of war.
യുദ്ധത്തിന്റെ സമയത്ത് യുദ്ധഭൂമിയിലായിരുന്ന തന്റെ മൂത്ത സഹോദരന്മാർക്ക് ഭക്ഷണവുമായി ഇശായി ദാവീദിനെ അയക്കുന്നത് നാം ഇവിടെ കാണുന്നു.
And then he goes up and meets King Saul.
ആ യാത്രയിൽ യുദ്ധനിരയിലായിരുന്ന രാജാവായിരുന്ന ശൌലിനെ ദാവീദ് കാണുന്നു.
And he says, I'll go and, David says to Saul, I'll go and fight. Verse 32, I'll go and fight Goliath.
ശൌലിനോട് ഇസ്രയേൽ നിരകളെ വെല്ലുവിളിച്ചുകൊണ്ട് നിൽക്കുന്ന ഗോലിയാത്തിനെ ഞാൻ പോയി തോൽപ്പിക്കാം എന്ന് ബാലനായ ദാവീദ് പറഞ്ഞു.
Saul said, you can't go against him.
33-ാം വാക്യത്തിൽ ശൌല് ദാവീദിനോട് പറഞ്ഞു, നിനക്ക് അംഗം പൊരുതുവാൻ പ്രാപ്തിയില്ല.
And then David gives a little testimony to Saul which he had never told his father, never told anybody so far.
അതുവരെ തന്റെ പിതാവിനോട് മറ്റാരോടും പങ്കിട്ടിട്ടില്ലാത്ത തന്റെ ഒരു അനുഭവ സാക്ഷ്യം ശൌലിനോട് ദാവീദ് ആ സമയത്ത് പറയുകയാണ്.
I used to look after my father's sheep.
Avan 34-ാം വാക്യത്തിൽ പറയുന്നു, അടിയൻ അപ്പന്റെ ആടുകളെ മേയ്ച്ചുകൊണ്ടിരുന്നപ്പോൾ,
a lion or a bear came and took a lamb from the flock.
ഒരിക്കൽ ഒരു സിംഹം വന്നു, മറ്റൊരു സമയത്ത് ഒരു കരടി വന്നു കൂട്ടത്തിൽ
നിന്ന്. I took that lion.
ഒരു ആട്ടിൻകുട്ടിയെ പിടിച്ചു, ഞാൻ ആ സിംഹത്തിന്റെ പിറകെ പോയി അതിനെ അടിച്ചു.
The lamb out of the mouth.
അതിന്റെ വായിൽ നിന്നും ആട്ടിൻകുട്ടിയെ വിടുവിച്ചു.
And when the lion rose up against me, I just caught him by the beard and killed him.
സിംഹം എന്റെ നേരെ വന്നപ്പോൾ അതിന്റെ താടിക്ക് പിടിച്ച് ഞാൻ അതിനെ അടിച്ചു കൊന്നു.
I killed the lion and a bear like that.
ഇങ്ങനെ ഒരു കരടിയെയും ഞാൻ കൊല്ലുവാൻ ഇടയായി.
I don't know how many years earlier David did that.
എത്ര വർഷം മുൻപാണ് ദാവീദ് അത് ചെയ്തത് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ.
Maybe he was around 20 years old now.
ഇപ്പോൾ ഏതാണ്ട് 20 വയസ്സുണ്ട്.
Maybe a couple of years earlier he did this.
ഒരുപക്ഷെ ഒന്ന് രണ്ട് വർഷം മുൻപ് നടന്ന ഒരു സംഭവമാകാം.
Imagine killing a lion and not telling anybody for 2 years about it.
ഒരു 18 വയസ്സുള്ള ഒരു കൗമാരപ്രായക്കാരൻ ഒരു സിംഹത്തെ താടിക്ക് പിടിച്ച് അടിച്ചു വന്നിട്ട് ഒറ്റ മനുഷ്യനോട് പോലും പറയുന്നില്ല. നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുമോ?
If you kill the lion, you'll be just waiting for the next testimony meeting in the church to get up and tell what you did.
നിങ്ങൾ ആരെങ്കിലും ഒരു സിംഹത്തെ അങ്ങനെ കൊല്ലുകയാണെങ്കിൽ സഭയിലെ അടുത്ത സാക്ഷ്യം പറയാൻ കിട്ടുന്ന അവസരത്തിനായിട്ട് നിങ്ങൾ കാത്തിരിക്കുകയായിരിക്കും പറയാൻ.
Even smallest, much smaller things we are very eager to get some honor for.
ആ സിംഹത്തെ കൊല്ലുന്ന കാര്യം എന്തിനാ? നമ്മളിപ്പോ ചിലപ്പോ ഒരു പാമ്പിനെ കൊന്നാൽ തന്നെ പറയാനായിട്ട് വളരെ
തിടുക്കമായിരുന്നു.
ചെറിയ കാര്യങ്ങളാണെങ്കിൽ തന്നെയും പറയുവാൻ നമുക്ക് എന്തൊരു തിടുക്കമാണ്.
ദൈവത്തിന്റെ
ഹൃദയപ്രകാരമുള്ള ഒരു
ചെറുപ്പക്കാരൻ.
നമുക്കറിയാമല്ലോ, 18 30 വയസ്സുണ്ടെങ്കിലും ദൈവത്തിന്റെ സഹായം കൂടാതെയുള്ള ഒരു മനുഷ്യനും ഒറ്റയ്ക്ക് ഒരു സിംഹത്തെ കൊല്ലുക അസാധ്യമാണ്.
Nobody's ever been able to do it.
അങ്ങനെ ആർക്കും ഇന്നുവരെ കഴിഞ്ഞിട്ടില്ല ഒരു മനുഷ്യന്
സിംഹത്തെക്കൊല്ലാൻ.
എന്നാൽ അവൻ അത് ചെയ്യുവാൻ കഴിഞ്ഞു, കാരണം ദൈവത്തിന്റെ ആത്മാവ് അവന്റെ മേൽ വന്നു.
I'm sure God can help me also.
ഇസ്രായേലിന്റെ ചരിത്രത്തിൽ നാളുകൾക്ക് മുൻപ് ശിംശോൻ എന്ന് പറഞ്ഞ ഒരുവൻ ദൈവാത്മാവിന്റെ മേൽ വന്നപ്പോൾ സിംഹത്തെ കൊന്ന കാര്യം അവൻ വായിച്ച് അല്ലെ കേട്ടിട്ടുണ്ടാവും. അവനും പറഞ്ഞു, എനിക്ക്
സാധിക്കുമല്ലോ.
തന്റെ ആട്ടിൻകൂട്ടത്തിൽ നിന്ന് ഒരു ആട്ടിൻകുട്ടിയെ സിംഹം കൊണ്ടുപോയപ്പോൾ അവൻ പറഞ്ഞു, എന്റെ അപ്പന്റെ ആടുകളെ കുറിച്ച് ഞാൻ ഉത്തരവാദിയാണ്. എന്റെ ജീവൻ പണയം വെച്ചാണെങ്കിലും ഈ ആട്ടിൻകുട്ടിയെ എനിക്ക് രക്ഷിച്ചേ
മതിയാകുള്ളൂ.
ഈ സിംഹത്തിന്റെ കാര്യമോ അപ്പോൾ?
ശിംശോനെ
സഹായിച്ച ദൈവത്തിന് എന്നെയും സഹായിപ്പാൻ
കഴിയും. ആളുകളുടെ
കൈയ്യടി കിട്ടാൻ വേണ്ടി അല്ലല്ലോ ഞാനിത് ചെയ്യാൻ പോകുന്നത്. ആരും എന്നെ ശ്രദ്ധിക്കുന്നില്ല. പക്ഷേ എന്റെ അപ്പന്റെ ആട്ടിൻകുട്ടിയെ രക്ഷിച്ച
മതിയാകുള്ളൂ.
അങ്ങനെയുള്ള ആളുകളെയാണ് കർത്താവ് ഈ നാളുകളിൽ
അന്വേഷിക്കുന്നത്.
ചെറിയ കാര്യങ്ങളിൽ ഉത്തരവാദിത്തങ്ങൾ വിശ്വസ്തരായിരിക്കുന്നവരെ കർത്താവ് അന്വേഷിക്കുന്നു. വിശ്വസ്തരായവരെ ദൈവം തിരയുന്നു.
I wondered why God chose a man like Matthew.
മത്തായി പോലുള്ളതായിരിക്കുന്ന ഒരു ചുങ്കക്കാരനെ ദൈവം തിരഞ്ഞെടുത്തത് എന്തുകൊണ്ടാണെന്ന് ഞാൻ ഓർക്കാറുണ്ട്.
Tax collectors,
ആ കാലത്തെ ആ സമൂഹത്തിലെ ഏറ്റവും വലിയ കൊള്ളരുതാത്തവർ, വളഞ്ഞ വഴിയുള്ളവരായിരുന്നു
ചുങ്കപ്പിരിവുകാർ.
ഇന്നും നാം കാണുന്ന സെയിൽസ് ടാക്സ് ഇൻസ്പെക്ടേഴ്സും അതുപോലെയുള്ളതായിരിക്കും. അജിബനിൽ
നിറഞ്ഞ
ദ്രവ്യാഗ്രഹികൾ. എന്റെ ചിന്ത ചുങ്കം പിരിവുകാരനായിരുന്നെങ്കിലും ഈ ചെറുപ്പക്കാരനായ മത്തായി
വ്യത്യസ്തനായിരുന്നു.
അവൻ തന്റെ ജോലിയിൽ വിശ്വസ്തനായിരുന്നിരിക്കണം. മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തനായിരിക്കുന്ന ഒരു ചുങ്കം പിരിവുകാരനെ ദൈവം ശ്രദ്ധിച്ചു. ഈ കാലഘട്ടത്തിലും എല്ലായിടത്തും അഴിമതി നിറഞ്ഞിരിക്കുമ്പോഴും അഴിമതി ഏശാത്ത കറയില്ലാത്ത ചുരുക്കം ചിലരെ നാം കാണാറില്ലേ? അതുപോലെയുള്ളവരായിരിക്കാം അമ്മത്തായി.
Then in the midst of a crooked world, God looks for young people who are faithful.
വക്രതയും കോട്ടവുമുള്ള ഒരു തലമുറയുടെ നടുവിൽ വിശ്വസ്തരായിരിക്കുന്ന ചെറുപ്പക്കാരെ ദൈവം അന്വേഷിക്കുകയാണ്.
They are given a task like look after the sheep. They'll do it faithfully.
കുറച്ച് ആടിനെ പരിപാലിക്കുക എന്നുള്ളതായിരിക്കുന്ന ഒരു കൊച്ചു ജോലി ഏൽപ്പിച്ചാൽ അവരെ ജീവൻ പണയം വെച്ചും വിശ്വസ്തയോടെ അത്.
If one sheep is taken away, then go and bring that one back.
ഒരൊറ്റ ആട്ടിൻകുട്ടിയെ നഷ്ടമായുള്ളെങ്കിലും അവരുടെ ജീവൻ പണയം വെച്ചും അവരതിനെ രക്ഷിക്കും.
And it shows not only faithfulness but also faith that God will help me to do my job properly.
അങ്ങനെയുള്ളവരുടെ ജീവിതത്തിൽ ദൈവം ശ്രദ്ധിക്കുന്നത് വിശ്വസ്തത മാത്രമല്ല, വലിയവനായ ദൈവത്തിലുള്ള വിശ്വാസവും അവൻ കാണുന്നുണ്ട്.
See, there God was training David for greater ministry in the days to come.
വരുവാനുള്ള നാളുകളിൽ മഹത്തരമായിരിക്കുന്ന ഒരു ശുശ്രൂഷയ്ക്കായിട്ട് തന്റെ ജനത്തിനു വേണ്ടി ദാവീദ് ദൈവം
അഭ്യസിപ്പിക്കുകയായി.
ദൈവം, സർവശക്തനായ ദൈവം തന്നെ ഈ സിംഹം എന്ന ആട്ടിൻകുട്ടി എടുക്കുവാൻ അനുവദിക്കുകയായിരുന്നു. ദാവീദിന്റെ പ്രതികരണം എന്തായിരിക്കുമെന്ന് അറിയുവാൻ ദൈവം അത് അനുവദിച്ചതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു.
Supposing you are keeping account, you are working as a young man keeping account somewhere in an office.
നിങ്ങളൊരു ചെറുപ്പക്കാരൻ എന്നുള്ള നിലയിൽ ഏതെങ്കിലും ഒരു ജോലിയിൽ കണക്കെഴുതുന്ന ജോലി ചെയ്യുന്നെന്നിരിക്കട്ടെ. നിങ്ങൾ കണക്കെഴുതുമ്പോൾ കണക്ക് ശരിയാകുന്നില്ല, എവിടെയോ ഒരു പിശക് പറ്റിയെന്ന് കാണുന്നു. ആ സമയം ദൈവത്തിന്റെ കണ്ണുകൾ നിന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്.
നീ
എന്തെങ്കിലും എളുപ്പവഴി കണ്ടുപിടിച്ച് അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ നടത്തി എങ്ങനെയെങ്കിലും കണക്ക് ശരിയാക്കാനാണോ നീ ശ്രമിക്കുന്നത്?
Or are you going to your authorities and say, I'm sorry, there seems to be something wrong here, I don't know where the fault is?
അതോ നിങ്ങളുടെ മേലധികാരികളുടെ അടുക്കൽ ചെന്നിട്ട് ഈ കണക്ക് ശരിയാകുന്നില്ല, ഇവിടെയോ എന്തോ പിശക് പറ്റിയിട്ടുണ്ട് എന്ന് നീ സത്യസന്ധയോട് പറയുമോ?
Maybe I misplaced the money and in which case I'm willing to pay it back.
ഒരുപക്ഷെങ്കിലും പണം അല്പം ആണെങ്കിലും അധികമാണെങ്കിലും ഇത് ഞാൻ ഓർക്കാതെ എവിടെയെങ്കിലും വെച്ചതായിരിക്കാം, ഏതായാലും അത് ഞാൻ തരാൻ തയ്യാറാണ്. അങ്ങനെ നിങ്ങൾ പറയുന്നു.
God will never let a person like that go away. God will pick him up to serve.
അങ്ങനെയുള്ളതായിരിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ ഒരിക്കലും തന്റെ സന്നിധി വിട്ടു പോകുവാൻ ദൈവം അനുവദിക്കില്ല. അങ്ങനെയുള്ളവരെയാണ് കർത്താവ്
തിരഞ്ഞെടുക്കുന്നത്.
ചെറിയ കാര്യങ്ങളിലുള്ള വിശ്വസ്തത.
You know, Mary told Jesus when he was a young teenager, go and get some water from the well.
കർത്താവായ യേശു ഒരു ചെറുപ്പക്കാരനായിരുന്ന സമയത്ത് അവന്റെ അമ്മ അവനോട് ഒരു തൊട്ടി വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞാൽ,
he would have brought a full bucket of water, not half or three quarter bucket.
ഞാൻ വിശ്വസിക്കുന്നു അവൻ ഒരു തൊട്ടി നിറയെ വെള്ളം കൊണ്ട് കൊടുക്കുമായിരുന്നു. അര ഭാഗമോ മുക്കാൽ ഭാഗമോ നിറച്ച് അവൻ കൊണ്ടുവരുമായിരുന്നില്ല.
You may think these are little things.
നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ എന്താ വലിയ കാര്യങ്ങളാണോ.
These are the things that make a man of character.
ഒരു മനുഷ്യനെ ദൈവത്തിന്റെ മുൻപാകെ സ്വഭാവശുദ്ധിയുള്ളവൻ, ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ളവനാക്കുന്ന കാര്യങ്ങളാണ് കൊച്ചു കൊച്ചു
കാര്യം.
ഒരു ജോലി, ഒരു ചെയ്യേണ്ട ഒരു കാര്യം നിങ്ങൾ കാണുന്നു, നിങ്ങൾ അത് ചെയ്യുന്നു, ആർക്കു വേണ്ടി കാത്തു
നിൽക്കാതെ.
കുട്ടികൾ ആരെങ്കിലും നിലത്തെറിഞ്ഞ ഒരു കടലാസ് കഷ്ണം കണ്ടാൽ മറ്റാരോടെങ്കിലും ചെന്ന് പറയുകയല്ല, നിങ്ങൾ തന്നെയാണ് എടുത്തിട്ട് വേസ്റ്റ് ബാസ്കറ്റിൽ ഇടുന്നു.
Think of everybody in the church was like you.
സഭയിലുള്ള എല്ലാവരും ഈ തരത്തിലുള്ളവരായിരുന്നെങ്കിൽ.
If you stay in a home,
നിങ്ങൾ ഒരു വീട്ടിൽ താമസിച്ചാൽ,
you make sure the room you stay in is as clean as it was, the bed as clean as it was when you came there.
ആ വീട്ടിലെ താമസം കഴിഞ്ഞ് നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾ വന്ന സമയത്തുള്ളതുപോലെ നിങ്ങൾ താമസിച്ച മുറി, കിടക്ക ഒക്കെ വൃത്തിയായിരിക്കുന്നു എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുമെങ്കിൽ.
You think these are little things? This is what makes a man after God's own heart.
ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങളിലെ മനോഭാവമാണ് ഒരുവനെ കർത്താവിന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനാക്കുന്നത്.
It's not big preaching, big sermon.
വലിയ പ്രസംഗങ്ങൾ പ്രസംഗിക്കുന്നതിലൊന്നുമല്ല കാര്യം ഇരിക്കുന്നത്.
You are given a job, you do it faithfully.
ഒരു ജോലി നിന്നെ ഏൽപ്പിച്ചാൽ വിശ്വസ്തയോടെ അത് ചെയ്യുക എന്നുള്ളത് വലിയ കാര്യമാണ്.
You don't have excuses like saying, oh, I was busy and I forgot and things like that. No.
ഞാൻ വളരെ തിരക്കുള്ളവനായിരുന്നു, മറന്നുപോയി എന്നൊക്കെയുള്ള ന്യായങ്ങൾ പറയാൻ എളുപ്പമാണ്.
People are like that. God never chooses them.
അങ്ങനെയുള്ളവരെ കർത്താവ് ഒരിക്കലും തന്റെ പ്രവൃത്തിക്കായി തിരഞ്ഞെടുക്കുകയില്ല.
The Jews have a story about Moses. Not a true story. It's one of their legends.
യഹൂദ പാരമ്പര്യത്തിൽ മോശയെക്കുറിച്ചുള്ള ഒരു കഥ ഇങ്ങനെയുണ്ട്.
And that is that Moses, when he was looking after the sheep of Jethro in the wilderness,
യിത്രോവിന്റെ ആടുകളെ മരുഭൂമിയിൽ മോശ മേയിച്ചുകൊണ്ടിരുന്ന നാളിൽ,
he saw one little sheep gone near a river to drink water.
ഒരു ആട്ടിൻകുട്ടി നദിയുടെ അരികിൽ വെള്ളം കുടിക്കാനായിട്ട് അവൻ പോകുന്നത് കണ്ടു.
Which was some distance away.
ആട്ടിൻകൂട്ടത്തിൽ നിന്നും അല്പം ദൂരെ ഉള്ള ഈ അരുവിയുടെ അരികിലേക്കാണ് ഈ ആട്ടിൻകുട്ടി പോയത്.
He didn't notice it. The lamb was already near the river drinking the water.
ഈ അരുവിയുടെ ദൂരെ അരുവിയുടെ അരികില് മോശയുടെ ശ്രദ്ധയിൽ നിന്ന് ഒഴിഞ്ഞ് ഈ ആട്ടിൻകുട്ടി വെള്ളം കുടിക്കുകയായിരുന്നു.
Moses ran after that.
ഈ ആട്ടിൻകുട്ടിയെ കണ്ട മാത്രയില് ഇടയനായ മോശ ഈ ആട്ടിൻകുട്ടിയുടെ അടുത്തേക്ക് ഓടി.
He picked up the lamb.
ആട്ടിൻകുട്ടിയെ അവൻ കൈകളിലെടുത്തു.
He said, oh, if I had known you were thirsty, I would have carried you here and given you the water.
ആട്ടിൻകുട്ടി, നിനക്ക് ദാഹിക്കുന്നു എന്ന് ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ എന്റെ കൈകളിൽ നിന്നെ വഹിച്ച് ഇവിടെ കൊണ്ടുവരുമായിരുന്നല്ലോ എന്ന് പറഞ്ഞു.
And a voice from heaven said,
യഹൂദ പാരമ്പര്യത്തിലെ കഥയിൽ ഇങ്ങനെയാണ് പറയുന്നത്, ഈ വാക്കുകളുടെ മുൻപിൽ സ്വർഗത്തിൽ നിന്നൊരു ശബ്ദം മോശ കേട്ടു.
Truly, you are fit to shepherd Israel.
എന്റെ ജനമായിരിക്കുന്ന ഇസ്രായേലിനെ മേയിപ്പാൻ നീയാണ് യോഗ്യൻ എന്ന് സ്വർഗം പറഞ്ഞു.
ഐ കൻ ബിലീവ് ദ സ്പിരിറ്റ് ഓഫ് ദാറ്റ് സ്റ്റോറി.
ആ കഥ ബൈബിളിലുള്ളതല്ലെങ്കിലും ആ കഥയുടെ ആത്മാവ് വിശ്വസിപ്പാൻ എനിക്ക് പ്രയാസമുണ്ട്.
Whom does God give responsibility in his church?
ഒരു സഭയിൽ ഉത്തരവാദിത്തം ദൈവം ആരെയാണ് ഏൽപ്പിക്കുന്നത്?
Those who have a concern for the little lamb.
കുഞ്ഞാടുകളെ കുറിച്ച് ഭാരമുള്ളവർ, ഉത്തരവാദിത്തമുള്ളവർ അവരെയാണ്.
You know, who care for the little children.
കൊച്ചു കുഞ്ഞുങ്ങളെ കരുതുന്ന സഹോദരി സഹോദരന്മാർ.
Because most people neglect the little children.
കൊച്ചു കുഞ്ഞുങ്ങളെ പലരും അവഗണിക്കുകയാണ് പതിവ്.
Some of you young people can make friends with these little children and bring them to Christ.
നിങ്ങളുടെ സഭയിൽ തന്നെ ചെറുപ്പക്കാരായിരിക്കുന്ന ചിലർക്ക് ഈ കൊച്ചു കുഞ്ഞുങ്ങളുമായിട്ടുള്ള സ്നേഹബന്ധത്തിലൂടെ, ചങ്ങാത്തത്തിലൂടെ അവരെ ക്രിസ്തുവിലേക്ക് നടത്തുവാൻ കഴിയും.
David had a concern for this little lamb.
തന്റെ ആട്ടിൻകുട്ടിയെ കുറിച്ച് വിചാരമുള്ളവനായിരുന്നു ചെറുപ്പക്കാരനായ ദാവീദ്. ദൈവം അത് ശ്രദ്ധിച്ചു.
Are you concerned about the little lamb?
നിങ്ങൾ ചെറിയ സഭയിലുള്ള ചെറിയ ആട്ടിൻകുട്ടികളെ കുറിച്ച് നിങ്ങൾക്ക് ഹൃദയത്തിൽ ഭാരമുണ്ടോ, വിചാരമുണ്ടോ?
You take time to talk to the little children.
കൊച്ചുകുഞ്ഞുങ്ങളോട് സംസാരിക്കുവാൻ നിങ്ങൾ സമയമെടുക്കാറുണ്ടോ?
When you visit a home, you take time to talk to the little children in that home.
നിങ്ങൾ ഒരു വീട് സന്ദർശിക്കുമ്പോൾ ആ വീട്ടിലുള്ള കൊച്ചുകുഞ്ഞുങ്ങളോട് ചില മനുഷ്യരെങ്കിലും സംസാരിക്കുവാനായിട്ട് നിങ്ങൾ താല്പര്യം കാണിക്കാറുണ്ടോ?
Or are you like these serious Pharisees who only talk to the older brothers in the house?
അതോ വീട്ടിലുള്ള മുതിർന്ന സഹോദരന്മാരോട് മാത്രം സംസാരിക്കുന്ന ഗൗരവ സ്വഭാവക്കാരായിരിക്കുന്ന പരീശന്മാരാണോ നിങ്ങൾ?
You know why the children love Jesus?
കുഞ്ഞുങ്ങൾ യേശുവിനെ സ്നേഹിച്ചിരുന്നത് എന്താണെന്ന് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് അറിയാമോ?
Because he liked them.
കാരണം യേശുവിനെ കുഞ്ഞുങ്ങളെ വലിയ ഇഷ്ടമായിരുന്നു.
He liked to talk to them.
ഈ കുഞ്ഞുങ്ങളുമായിട്ട് ഒരുമിച്ച് ചില സമയം ചെലവഴിക്കാൻ കർത്താവിന് വലിയ ഇഷ്ടമായിരുന്നു.
Have you ever wondered why the disciples told the mothers to take the children away when they brought them to Jesus?
യേശുവിന്റെ അടുക്കല് അമ്മമാര് കുഞ്ഞുങ്ങളുമായി വന്ന സമയത്ത് ശിഷ്യന്മാര് പറഞ്ഞല്ലോ, വേണ്ട ഇപ്പൊ വേണ്ട, അതിന്റെ കാരണം എന്താ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ?
Because in all their 30 years those disciples had only had seen that rabbis never talk to little children. That's a law.
യഹൂദ സമൂഹത്തിൽ ജനിച്ചു വളർന്ന ഈ ശിഷ്യന്മാരെല്ലാം കുട്ടിക്കാലം മുതലേ കണ്ടിരുന്ന ഒരു കാര്യമുണ്ട്. യഹൂദന്മാരുടെ ഗുരുക്കൾ റബിമാര് കൊച്ചു കുഞ്ഞുങ്ങളോട് സംസാരിക്കത്തില്ല, അവർ പ്രായമുള്ള മുതിർന്ന പുരുഷന്മാരോട്
സംസാരിക്കുള്ളൂ.
അവർ വിചാരിച്ചു ഇവൻ ഞങ്ങളുടെ ഗുരുവാണല്ലോ, ഇവനും അങ്ങനെ തന്നെയായിരിക്കും, പിള്ളേരെ കാണുന്ന അവന് ബുദ്ധിമുട്ടായിരിക്കുമെന്നാണ് അവർ
വിചാരിച്ചത്.
എന്നാൽ അവരുടെ ഗുരു വ്യത്യസ്തനാണെന്ന് അവർ ആ സന്ദർഭത്തിൽ കണ്ടെത്തി.
David cared for the little lamb.
ദാവീദ് തന്റെ അപ്പന്റെ കൊച്ചാടുകളെ കുറിച്ച് പോലും വിചാരമുള്ളവനായിരുന്നു.
It wasn't a sheep that the lion took from the flock.
ഈ സിംഹം അപഹരിച്ചുകൊണ്ട് പോയത് ഒരു വളർന്ന ആടായിരുന്നില്ല, ഒരു ആട്ടിൻകുട്ടിയായിരുന്നു, ഒരു കൊച്ചു ആട്ടിൻകുട്ടി.
He could have said, oh, how many lambs tomorrow, some more lambs will be born. What is that if one is not?
ഒരു കൊച്ചു ആട്ടിൻകുട്ടി പോയാലല്ല, പോയി അത്രേ ഉള്ളൂ, നാളെ എത്ര കുഞ്ഞുങ്ങൾ ഇനി ജനിക്കാനിരിക്കുന്നു, അങ്ങനെ അവൻ വിചാരിച്ചില്ല.
See, God won't choose such people.
ദൈവം അങ്ങനെയുള്ളവരെ തന്റെ പ്രവൃത്തിക്കായി തിരഞ്ഞെടുക്കുകയില്ല.
But those who are concerned for every single person.
ഓരോ വ്യക്തിയെക്കുറിച്ചും വിചാരമുള്ള ആളുകളെയാണ് കർത്താവ് അന്വേഷിക്കുന്നത്.
I've often said in our own church in Bangalore that not one of the children in any of the families in our church must be lost. Everyone has to be saved.
ബാംഗ്ലൂരിലെ സഭയിൽ ഞാൻ ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്, നമ്മുടെ ഈ സഭയിലുള്ള കുടുംബങ്ങളിലെ ഒരൊറ്റ കുഞ്ഞുപോലും നിത്യജീവൻ ലഭിക്കാതെ നഷ്ടപ്പെട്ടു പോകാനിടയാകും.
I don't want 90% or 99% to be saved.
90% or 99% രക്ഷിക്കപ്പെട്ടാൽ പോരാ.
Even one must not be lost.
ഒരൊറ്റ കുഞ്ഞു പോലും നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് ദൈവത്തിന്റെ രക്ഷ അറിയാതെ പോകരുത്.
That is my prayer for all the children, all the families here too.
ഇവിടെയുള്ളതായിരിക്കുന്ന എല്ലാ കുടുംബങ്ങൾക്കും വേണ്ടിയും.
You young teenagers, take time to win these little children for Christ.
ചെറുപ്പക്കാരായ കർത്താവിനെ അറിഞ്ഞ യുവതി യുവാക്കന്മാരെ, ഞാൻ നിങ്ങളെ ഉത്സാഹിപ്പിക്കട്ടെ, നിങ്ങളുടെ കൊച്ചു കുഞ്ഞുങ്ങളെ, സഭയിലുള്ള കൊച്ചു കുഞ്ഞുങ്ങളെ കർത്താവിലേക്ക് നേടുവാൻ നിങ്ങൾ പ്രാർത്ഥനാപൂർവ്വം സമയമെടുക്കണം.
Then we read that David went to fight Goliath.
തുടർന്ന് നാം ദാവീദ് ഗോലിയാത്തിനെ നേരിടുവാൻ പോകുന്നതായി കാണുന്നു.
See what he says to him in verse 45.
45-ാം വാക്യത്തിൽ ദാവീദ് പറയുന്ന വാക്കുകൾ ശ്രദ്ധിക്കുക.
You come to me with sword and spear and javelin. I come to you in the name of the Lord whom you have taunted.
നീ വാളും കുന്തവും വേലുമായി എന്ന നില വരുന്നു, ഞാനോ നീ നിന്നിച്ചിട്ടുള്ള ഇസ്രായേൽ നിരകളുടെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവയുടെ നാമത്തിൽ നിന്റെ നേരെ വരുന്നു.
There was a young man, 20 years old, who had a concern that the name of the Lord should not be dishonored.
കർത്താവ് യഹോവയായ ദൈവത്തിന്റെ നാമം അപമാനിക്കപ്പെടുന്നതിനെ കുറിച്ച് ഭാരമുള്ള വിഷമമുള്ള ഒരു ചെറുപ്പക്കാരൻ.
He says, the Lord will deliver you. I've got no doubt in my mind about that.
ദാവീദിന് പറയാനുള്ളത്, ഈ യഹോവയുടെ നാമത്തെ നീ നിന്ദിച്ചിരിക്കുകയാണ്, കർത്താവ് നിന്നെ എന്റെ കയ്യിലേൽപ്പിക്കും.
I will strike you down and take your head off from you.
യഹോവ ഇന്ന് നിന്നെ എന്റെ കയ്യിലേൽപ്പിക്കും, ഞാൻ നിന്നെ കൊന്ന് നിന്റെ തല ഛേദിച്ചു കളയും.
Why?
എന്തുകൊണ്ട്?
Not so that people can see what a wonderful fellow I am.
ഞാൻ എത്ര മിടുക്കനാണെന്ന് ഇസ്രായേൽ അറിയേണ്ടതിനല്ല.
Verse 47. So the whole assembly will know that God does not deliver by sword or spear, but the battle is the Lord's and he will give you into your hand.
ഇസ്രായേൽ ഒരു ദൈവമുണ്ടെന്ന് സർവ്വഭൂമിയും അറിയും, മാത്രമല്ല യഹോവ വാൾ കൊണ്ടും കുന്തം കൊണ്ടും അല്ല രക്ഷിക്കുന്നത് എന്ന് ഈ സംഘമെല്ലാം അറിയാനിടയാകും.
The whole earth may know that there is a God in Israel.
யுத்தம் யெகோவாக்குள்ளதான இஸ்ரவேல் ஒரு தெய்வம் உண்டு என்ன சகல சபையும் அறியும்.
Just think, if you are a 20-year-old young man or woman and you have a concern, God's name should be glorified in my church.
20 வயசினடுத்து பிராயம் உள்ளவரோடு நான் சோதிக்கட்டே, கர்த்தாவின் நாமம் நம்ம ஈ தேசத்தை மகத்துவப்படணும் என்னும் ஒரு விசாரம் எங்களுடைய ஹிருதயத்தை பறிக்குமெங்கில்.
Today also we have a Goliath to fight against, and that's the devil.
இன்னும் நமக்கு ஒரு கோலியாத்தினெதிரே யுத்தம் செய்யேண்டதுண்டு, அது பிசாஜான.
I'm going to come against you, Satan.
பிசாஜே, நான் நினைக்கெதிரே வருந்து.
I'm only 18 years old.
எனக்கு 18 வயசே உள்ளு.
You have been defeated on the cross and I'm going to resist you.
நீ க்ரூசில் தோல்விக்கப்பட்டவனான நான் நினைக்கெதிரே
நிற்கிறேன். You will have no place in my church.
என்ற சபையில் என்ற ஜீவத்தில் நினைக்க ஒரு இடம் உண்டாகும்.
I'm not an elder. I may never become an elder for another 20 years.
என் சபையில ஒரு மூப்பனல்ல, இனி ஒரு 20 வருஷத்துக்கு அங்கே ஒரு வாழ்வாக எனக்கு லபிச்சொன்னும் வருகிறது.
I don't have to be an elder, Satan, to fight against you.
என்னால் பிசாசின் நினைக்கெதிரே யுத்தம் செய்வான். என் சபையில ஒரு மூப்பனாக ஆவிசோம்.
You come and cause confusion in my church, I'm going to resist you in Jesus' name.
என்ற சபையில் நீ வந்துட்டு சிந்தா குழப்பம் உண்டாக்கா சிரமிக்கும் இயேசுவின் நாமத்தில் ஞான் நினைக்கெதிரே நிற்கும்.
I know the Lord will bring you under my feet.
என்ற காலிலுக்கு கீழே கர்த்தாவ நின கொண்டு வரும் என்று எனக்கு அறியாம.
But the Bible says the God of peace will crush Satan under your feet, Romans 16:20.
ரோமலேகனம் 16 அத்தியாயத்தின் 20 வாக்கியத்தில் திருவசனம் நம்மோடு இங்கே பறையுന്നു, சமாதானத்தின் தெய்வமோ வேகத்தில் சாத்தானே நீங்கள் கால் கீழே மெதிச்சு களையும்.
David was a person of faith.
தாவீத விசுவாசத்தின் உடமையாயிருந்தது.
I want to say one last thing before I close.
ஒடுவிலாய் நான் ஒரு காரியம் கூட പറയാം.
There was a time when Saul was chasing after David to kill him.
தாவீதினை பின்தொடர்ந்த எங்கெனெங்கிலும் கொல்லுவான் சவுல் அன்வேஷிச்ச ஒரு சமயம்
உண்டாயிருந்தது.
மரண பயத்தில் அவிட விடாயிட்டு தாவீத ஓடி
நடந்தது.
ஒரு திவசம் சவுல ஈ யாத்திரையில் சீடுதலாய் ஒரு குகையில் விசிரமிக்கின்ற சமயம்.
1 Samuel 24:3.
ஒரு சமூகம் 24 அத்தியாயத்தின் 3 வாக்கியத்தில் நாம் அதை காணலாம்.
Inside that cave, David and his men were sitting there.
ஆ குகையுடைய உள்ளில் தாவீதும் அவன் ஆளுகளும் பார்த்திருந்தது.
David's men said, "Kill him, he's alone."
தாவீதின் கூட்டுக்கார் பறஞ்சு, இதான நல்ல தக்கம், சவுலை வக வருத்துக.
And you can become the king straight away.
நினைக்க இஸ்ரேலிலே ராஜாவாக எத்தனை எழுப்பமான.
But David said, "No."
David paranja endana nariyamo,
I won't do it.
Yena seiyilla.
And he just cut a little bit of Saul's clothes with a knife just to prove that he could have killed him.
Therigura avasana lethu venane Saulne kollavayirunnu ennulladhu oru telivayittu thanda vastrathil oru amsham Davidum.
But even that troubled his conscience, it says in verse 5 that he even cut off the king's robe.
Indha 5th vaakyathile அது தாவீதின் மனசாட்சியை குத்துன ஒரு விஷயமாய் என்று நாம் வாசிக்கின்றோம்.
And afterwards he came out of the cave and told Saul, "See, why are you chasing me? I could have killed you, but I didn't kill you."
என்ன தாவீது குஹிலின் வெளியில் வந்த சவுலினோடு പറയുന്നത്, "எனக்கு நின்னே கொல்லுவான ஒரு அவசரம் வந்திருந்தது, நான் அதை செய்யவில்ல. யெகோவாவுடைய அபிஷேகத்தாலான நீ."
Look what he thinks of himself.
தன்னை குறித்து தன்னை தாவீது சிந்திக்கின்றத சிந்திக்க.
14th
வாக்கியம்,
"Whom are you coming out and pursuing as the king of Israel, a dead dog, a single flea?"
ആരെ തേടിയാകുന്നു ഇസ്രായേൽ രാജാവ് പുറപ്പെട്ടിരിക്കുന്നത്? ആരെയാകുന്നു നീ പിന്തുടരുന്നത്? ഒരു ചത്ത നായെ, ഒരു ചെള്ളിനെ അല്ലയോ നീ പിന്തുടരുന്നത്?
One single worm.
ഒരു ചെള്ളിനെ പോലെ, ഏറ്റവും ചെറിയ ഒരു പ്രാണി. അതായിരുന്നു ദാവീദ് തന്നെ കുറിച്ച് ചിന്തിച്ചത്. അതാണ് ഞാൻ.
I want to say to all of you young people,
ചെറുപ്പക്കാരായ നിങ്ങൾ എല്ലാവരോടും ഞാൻ പറയട്ടെ,
in small thoughts about yourself,
ningale kurithu enne eliya chindagalil kochu chindagalil jeevikkuvan ningal ide shramikkanam.
Even when you get to my age, think of yourself as a small worm.
Kartavu ningal kaayichu vannal enda prayathil ningal ethumbolum ningale kurithu cheriya chindagal thanne ningal jeevikkanam.
You and I are nothing.
Nee nanum ningalum onnumilla ennulla bodhi nammude hrudayathe
thari. Jesus must be everything in the church.
Sabhayilum நம்முடைய ஜீவன் இயேசு ஆயிருக்கணும் எல்லாம்.
Don't grasp till God gives you what you should have.
தெய்வம் தெய்வத்தின் சமயத்தை உங்களுக்கு தருவது வரை ஒன்னும் ஒன்னும் பிடிச்செடுக்கவானதாயிருக்கணும். வெட்கிறத உங்களுக்கு உண்டாகிறது.
Principle I have followed all my Christian life.
எல்லா கிறிஸ்தவ ஜீவிதத்தில் உடனீளம் இந்த பிரமாணம் அனுசரித்து ஜீவிக்குவான் நான் ശ്രമിച്ചിട്ടുണ്ട്.
Don't grab anything.
ஒன்னும் நீங்கள் கைவசமாக்குவான் பெற்றப்படுகிறது.
that God Himself give you
responsibility. ദൈവം തന്നെ ആത്മീയ ഉത്തരവാദിത്വം അവന്റെ സമയത്ത് നിങ്ങൾക്ക് നൽകട്ടെ.
മിനിസ്ട്രി
ശുശ്രൂഷ ദൈവം നിങ്ങൾക്ക് തരട്ടെ. അത് നിങ്ങൾക്ക് തരുവാണ്. ദൈവം വാഞ്ചിക്കുന്നുണ്ട്, നിങ്ങളത് കവർന്നെടുക്കേണ്ട വസ്തുതയല്ല.
ദൈവം ഡിഡ് നോട്ട് ഗ്രാബ് ദ കിംഗ്ഡം ഫ്രം സോൾ.
ദൈവം തന്നെ വാഗ്ദത്തം ചെയ്ത ഇസ്രയേലിന്റെ രാജ്യത്വം ദാവീദ് തന്നെ കവർന്നെടുത്തില്ല.
He waited for God to remove Saul and put him on the throne.
Saulinne devan thanne neekkuvan avan kaathirunnu thanne simhasanathil devan kondu vannal mathi.
Some try to grab a girl, say if I don't marry her now somebody else may get her.
Cherpukarude njan parayatte avivahitharayarodu parayatte njan vegathil ee penkutte kalyanam kadichillengil enikku avale nashtamaagum ennulla chintha ningalkku undaagunda.
David had no such fear.
ദാവീദിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ള യാതൊരു ഭയവും
ഉണ്ടായിരുന്നില്ല.
നിനക്ക് വേണ്ടി നിന്നെ സ്നേഹിക്കുന്ന പിതാവ് ഒരു പെൺകുട്ടിയെ നിനക്കായിട്ട് ഒരുക്കി നിർത്തിയിട്ടുണ്ടെങ്കിൽ മറ്റാർക്കെങ്കിലും അവളെ അപഹരിച്ചുകൊണ്ട് പോകുവാൻ കഴിയുമെന്ന് വിചാരിക്കുന്നു. അത് അസാധ്യമാണ്. എല്ലാ കാര്യങ്ങളിലും ദൈവമാണ് പരമാധികാരി. അവനെ വിശ്വസിക്കുക.
Seek to be a man after God's own heart.
കർത്താവിന്റെ ഹൃദയപ്രകാരമുള്ള ഒരു വ്യക്തിയായിരിക്കാൻ അന്വേഷിക്കാം. നമുക്ക് തലയിൽ വണക്കാൻ പ്രാർത്ഥിക്കാം.
Think of the areas where God has spoken to your heart this morning.
ഇന്ന് രാവിലെ നിങ്ങളുടെ ജീവിതത്തെ കർത്താവ് സ്പർശിച്ച് സംസാരിച്ച ഇടങ്ങളെ കുറിച്ചൊക്കെ ചിന്തിക്കുക.
Lord, I want to trust you, be a man after woman after your own heart.
കർത്താവേ, അങ്ങയുടെ ഹൃദയപ്രകാരമുള്ള ഒരു വ്യക്തിയായി തീരുവാൻ ഞാൻ അങ്ങയെ വിശ്വസിപ്പാൻ ആഗ്രഹിക്കുന്നു.
ജീവിതം
യേശുവിന്റെ നാമത്തിൽ.